ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നതല്ല നമ്മളിപ്പോൾ കാണുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അത് നമ്മൾ പഠിക്കുന്നില്ല. ഭയങ്കര ഫേമസ് ട്യൂഷൻ സെന്റേഴ്സിൽ മൈക്ക് വെച്ച് പഠിപ്പിക്കുന്ന സാറുമാരും അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കൾച്ചറും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അവരോട് ചോദിക്കുക, നിങ്ങളൊക്കെ എത്ര പേര് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയിലാണെന്ന് ചോദിച്ചാൽ കുറേ പേരെങ്കിലും പറയും എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലല്ല.
പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല, കാര്യം ഇന്ത്യൻ സിസ്റ്റത്തിൽ തന്നെയാണ് ഇപ്പോൾ എക്സ്പീരിയൻഷ്യൽ
ലേണിംഗ് പറയുമ്പോൾ. ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വെക്കണം, ഒരു സ്കൂള് നടത്തുന്ന ആളോടാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പരാജയമാണെന്ന് പറയുന്നത്. കോടാനുകോടി ജനങ്ങൾ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് വരുമ്പോൾ ഇങ്ങനൊരു പരീക്ഷ നടത്താതെ ഇതിനൊരു വേ ഇല്ല. ഹോം സ്കൂൾ ചെയ്യുന്നവർക്ക് സോഷ്യൽ സ്കിൽസ് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉള്ളി തിങ്കസ് പിള്ളേർ പഠിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസസിലൂടെയാണ്. നമ്മളെല്ലാം ജനിക്കുമ്പോൾ തൊട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായിട്ടാണ് ജനിക്കുന്നത്. അൺലേൺ, റീലേൺ, കണ്ടിന്യൂസ്ലി ലേൺ, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട്, അതിൽ മാർക്ക് മാത്രം ഉണ്ട്, അവസാനം നീഡ് ഇംപ്രൂവ്മെന്റ്, അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫോറിൻ ലാംഗ്വേജ്. മലയാളികളുടെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി ഗ്രാമർ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. പറയാവുന്ന തെറികളും നാണം കെടുത്താവുന്ന രീതികളും, നീ നശ്യോ, നീ പൊട്ടനാണോ, നീ ബുദ്ധി ഇല്ലാത്തവനാണോ. ചില പേരൻസിന് ട്യൂഷന് വിട്ടാലേ മതിയാവത്തുള്ളൂ. കുട്ടിക്കുണ്ടാവുന്ന ഡാമേജ് എന്താണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നില്ല.
ടെൻഷൻ എന്ന് പറയുന്ന സാധനമായിരുന്നു നമ്മുടെ കാലത്തുണ്ടായിരുന്നത്. ഇപ്പൊ ടെൻഷൻ എന്ന് പറയുന്ന വാക്ക് ഇല്ല.
സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കേണ്ട സാധനമല്ല. ഇന്ന് പല കുട്ടികളും ഫോണിന് എക്സ്പോസ്ഡ് ആവുന്നത് 8 വയസ്സിലോ 9 വയസ്സിലോ അതിലും താഴെയാണ്. ഇറ്റ് ഇസ് പീനസ്. നമ്മൾ വീട്ടിൽ ഇതിന് ശുശു എന്നും പിപി എന്നും ഒക്കെ പല പേരിട്ടാണ് ഇതിന്. There is nothing called good and bad touch. It is safe and unsafe touch. മൂത്രം ഒഴിച്ചു കഴിയുമ്പം നിങ്ങൾ തട്ടിക്കൊടയണം എന്നൊരു ബോയിയോട് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് ഒരു അച്ഛനാണ് സാധിക്കുന്നത്. ആദ്യമായി പീരിയഡ്സ് ഉണ്ടാകുമ്പോൾ അതൊരു സെലിബ്രേഷൻ ആയി മാറുന്ന കൾച്ചറാണ് ഇന്ത്യക്കുള്ളത്.
പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ശരിക്കും നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം ഉണ്ടോ? അതായത് ഇനി വരുന്ന ജനറേഷന് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. പലത് കേട്ടിട്ടുണ്ടാവും, പക്ഷെ ആർക്കും അങ്ങോട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഫ്രണ്ട് സ്കൂളിന്റെ ഡയറക്ടറായ ജോർജിന്റെ കൂടെയാണ്. വെൽക്കം ടു 42 പോഡ്കാസ്റ്റ്.
താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇറ്റ്സ് എ പ്ലെഷർ ടു ബി ഹിയർ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പൊ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഫുൾ വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ഷോർട്ട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഞങ്ങളെ ഫോളോ ചെയ്യുക, അപ്പൊ അവിടെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് കാണാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ ജോർജ്?
യെസ്.
ഓൾറൈറ്റ്. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? എവിടാ ഇത് പരാജയപ്പെട്ടു പോകുന്നത്? എന്താണ് അതിന്റെ പ്രശ്നം?
ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ചോദ്യമാണ്. നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതുമാണ്. ഇതിൻ്റെ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഒരു ഉത്തരമുണ്ട്. അതായത് ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നതല്ല നമ്മളിപ്പോൾ കാണുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ ഗുരുകുല സമ്പ്രദായം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ശരിക്കുള്ള ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ഒരു ഫാക്ടറി മോഡൽ ഓഫ് എഡ്യൂക്കേഷനാണ്. അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. അതാണ് ലോകത്തെല്ലായിടത്തും പോകുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അത് എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയത്? ബിക്കോസ് ക്ലേർക്സിനെ വേണം, അല്ലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാനുള്ള ആളുകളെ വേണം. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളാകാൻ പാടില്ല. നമ്മൾ ചിന്തിക്കാൻ കഴിവുള്ളവരായി വളർന്നു വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു ജനറേഷനെ വാർത്തെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണിത്. ഇപ്പോൾ ഫോർഡിൻ്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഫോർഡിൻ്റെ അടുത്ത് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഫോർഡിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫോർഡ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ പണിയെടുക്കുക. ഫോർഡ് കൊടുക്കുന്ന പൈസ മേടിച്ച് പോക്കറ്റിലിട്ട് വീട്ടിൽ പോവുക എന്നുള്ളത് ആണ് ഫോർഡ് ഉദ്ദേശിച്ചത്.
നമ്മുടെ പ്രത്യേക കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്
അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. പക്ഷെ നമ്മൾ നേരെ നമ്മുടെ ഗുരുകുലം സമ്പ്രദായത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. നമ്മൾ ഓരോ വ്യക്തിക്കുമാണ് അവിടെ ഇമ്പോർട്ടൻസ്. അവിടെ ഗുരു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ പോയിന്റ് ആണ്. പക്ഷെ അതിനെ ചുറ്റി നിൽക്കുന്ന ശിഷ്യന്മാർക്ക് എല്ലാം അവർ ഗ്രോയിങ് അപ്പ്, അവരുടെ ഗ്രോയിങ് അപ്പ് സ്റ്റേജസിൽ മുഴുവൻ അവരെക്കുറിച്ച് തിരിച്ചറിയുന്നുണ്ട്. അവർ ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. അവർ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഹ്യൂമൻ ബോഡിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അവർ എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, കൾച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അവർ അവരെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൻ്റെ വർക്കിംഗ്, അവരുടെ ബ്രെയിനിൻ്റെ വർക്കിംഗ്, അവരുടെ ശരീരത്തിൻ്റെ വർക്കിംഗ്, അവരുടെ ഓരോ ഓർഗൻസിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിലോട്ട് തിരിച്ച് നമുക്കൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്തോ പഠിച്ചു. ഇപ്പം ഞാൻ സ്കൂളിൽ പഠിച്ച കാലത്ത് നമ്മൾ കുറേ എന്തൊക്കെയോ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കണ്ടൻസ് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോകുന്നു, കാണാതെ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പരീക്ഷ പേപ്പറിൽ പോയി നമ്മൾ ഛർദ്ദിക്കുകയാണ്.
പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കരിക്കുലം ഉണ്ടായിരുന്നു, ഡി പി ഇ പി എന്ന് പറഞ്ഞു.
ഡി പി ഇ പി
അതിന് ഞങ്ങൾ കളിയാക്കി പറയുന്നത് ദരിദ്രാസി പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കുന്ന കരിക്കുലമാണ്.
ദരിദ്രാസി പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കുന്നെന്ന് പറഞ്ഞ് ഡി പി ഇ പിയുടെ ഒരു വെർഷനാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്നത്. അതാണ് എൻ്റെ റിയാലിറ്റി. പക്ഷെ ഈ ഡി പി ഇ പി ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. അത് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാത്ത പോയതിലാണ് അതിനകത്ത് വന്ന പ്രശ്നം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശരിക്കും മനുഷ്യരെ ഹ്യൂമൻസ് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അത് നമ്മൾ പഠിക്കുന്നില്ല, ബാക്കിയെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമുക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ച് നമ്മളെ ടോർച്ചർ ചെയ്ത് നമ്മളെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു 10-24 വർഷത്തെ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലിട്ട് പരീക്ഷകളായ പരീക്ഷകളൊക്കെ എഴുതിപ്പിച്ച് ഇനി അതും കൂടാതെ പേരൻസ് ട്യൂഷനായ ട്യൂഷനൊക്കെ കൊണ്ടുവിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക്കലി ജീവിക്കാൻ വേണ്ട ഒരു സ്കില്ലും ഇല്ല.
ഇപ്പൊ കല്യാണം സിമ്പിളായിട്ട്
മാറ്റ്യൂ, അതായത് 20 വയസ്സ് വരെ ഡിസിഷൻസ് പോലും സ്വന്തമായിട്ട് എടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല പേരൻസ്. സ്കൂളിൽ പോലും ഡിസിഷൻ എടുക്കുന്നില്ല. നമ്മളൊരു ജോലിക്ക് കയറി ഉടനെ നമ്മളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കുന്നു. കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു ഉത്തരവാദിത്വ ബോധമുള്ള പൗരനായി ഭർത്താവായി മാറണം, വല്ല ഭാര്യയായി മാറണം. നമ്മൾ ജീവിതത്തിലെ ഡിസിഷൻസ് എടുക്കണം. ഇതുവരെ ഡിസിഷൻ എടുക്കാത്ത ഒരാളാണ് പെട്ടെന്നൊരു സുപ്രഭാത ഡിസിഷൻ എടുക്കണം.
കണക്കുകൂട്ടലുകൾ മാത്രമേ അറിയാവുള്ളൂ, ജീവിതത്തിലെ കണക്കുകൂട്ടലുകൾ പിഴച്ചു പോകുന്ന.
എക്സാക്ട്. ഈ ഓരോരുത്തർ പറഞ്ഞു തരുന്ന മാത്രം ചെയ്ത് ശീലിച്ച നമ്മൾ പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വീട് എടുത്ത് താമസിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നാളെ ഒരു മെന്റൽ പ്രോബ്ലം വരുന്നു. നമ്മൾ വി ആർ ഫീലിംഗ് സ്ട്രെസ്ഡ് ഔട്ട്. നമുക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, നമ്മുടെ ഇമോഷൻസ് എന്താണെന്ന് പലർക്കും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. എന്താണ് സാഡ്നെസ്, അല്ലെ എന്താണ് ഡിപ്രഷൻ, എക്സൈറ്റ്മെന്റ് എന്താണ്, ഹാപ്പിനെസ്, എന്തൊക്കെ തരം ഇമോഷൻസ് ഉണ്ട്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല.
ഈ ഒരു ഗുരുകുല വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നിന്ന്, അതായത് പണ്ട് ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാർ പഠിച്ചതെന്ന് ഇതിലോട്ട് വന്നത്, അപ്പം നമ്മുടെ ഈ നേരത്തെ ജോർജ് പറഞ്ഞു നമ്മുടെ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ കടന്നുകയറ്റത്തിൽ കൂടെ വന്നതാണ് ഈ കുറേ സാധനങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഉണ്ടായ ചേഞ്ചസ് ആണ് ഇതെന്നാണ് പറയുന്നത് അല്ലേ? ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പുതിയ സംഭവങ്ങൾ കൊണ്ടുവന്നപ്പോൾ, ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് അതിലെന്തോ വലിയ സാധനം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ബാക്കി നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് അവർ തള്ളിക്കളഞ്ഞിട്ട് പുതിയൊരു സാധനത്തിന് കൊണ്ടുവന്നത്. അപ്പോഴും നമ്മൾ മറന്നുപോയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റി പഠിക്കാനും അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മളുടെ കഴിവുകൾ വളർത്താനുമാണ് അവിടെ നമ്മൾ
മറന്നുപോയത്. നമ്മൾ എന്താണെന്നുള്ളത് തിരിച്ചറിവ് നമുക്ക് പലർക്കും ഇല്ല, അല്ലെ എന്റെ കഴിവുകൾ എന്താണ്, അതിനോടൊപ്പം തന്നെ എന്റെ പോരായ്മകൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം.
നമ്മുടെ സ്ട്രെങ്ത്ൽ വർക്ക്
ചെയ്യണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ വീക്ക്നെസ്സസിനെ കുറിച്ചുള്ള അവയർനെസ്സും. ചില വീക്ക്നെസ്സസിനെ നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കുകയും ചിലതിനെ നമ്മൾ ഒന്നും തൊടണ്ട, നമുക്ക് വലിയ ദൂഷ്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സാധനത്തിനെ വിട്ടുകളയും വേണം. അപ്പം നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന്, ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് സ്വയമുള്ള ഒരു തിരിച്ചറിവാണ്. ഇറ്റ്സ് എ സെൽഫ് ഡിസ്കവറി ആയി മാറണം. ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻഡ് ഗോൾ എന്ന് പറയുന്നത് ജോലിയാണ്. പക്ഷെ ശരിക്കും വിദ്യാഭ്യാസത്തിൻ്റെ എൻഡ് ഗോൾ എന്ന് പറയുന്നത് ജോലിയല്ല, അല്ലെ? അവിടെയാണ് ഈ മിസ്മാച്ച് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്നത്തെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, അല്ലെ, കഴിഞ്ഞ 200 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ സ്കൂളുകളിൽ ഒരു ക്ലാസ്സിൽ 45 കുട്ടികൾ 50 കുട്ടികൾ കാണും. ഇവർക്ക് രാവിലെ 9 തൊട്ട് 4 വരെ സ്കൂളിൽ ഇത് ഇങ്ങനെ എൻ്റെ ചുറ്റിൽ ഒരു 5 അങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പഠിക്കണം. നമുക്ക് അനങ്ങാൻ പാടില്ല, നമുക്ക് പി ടി പീരീഡ് ഇല്ല. ഒരു 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 കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കായികമായിട്ടുള്ള അഭ്യാസങ്ങൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്.
അതൊന്നും പഠിക്കുമ്പോൾ ക്ലാസ് ഡിവിഷൻസ് ഇസഡ് വരെ ഉണ്ടായിരുന്നു,
ഇസഡ് വരെ ഉണ്ടായിരുന്നു. അല്ല, ഇപ്പൊ പല സ്കൂളിലും മറ്റേ വണ്ടിക്ക് നമ്പർ ഇടുന്ന പോലെ ഡിവിഷൻസ് ഒക്കെ വരുന്നു.
ഞാൻ പണ്ട് ട്യൂഷന് പോകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, എന്റെ സ്കൂളിൽ ഒരു 10-40 പേരെ ഉള്ളായിരുന്നു. പക്ഷെ ഞാൻ ട്യൂഷന് പോയിരുന്നു, ഒരു മാത്സിന്റെ ട്യൂഷൻ. ആ ഒരു ട്യൂഷൻ സെന്ററിൽ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് 120 പേരെ ഒറ്റ ക്ലാസ്സിൽ ഇരിക്കുന്നു.
അങ്ങനെ
ട്യൂഷന് പോകുന്നത്
ഭയങ്കര ഫേമസ് ട്യൂഷൻ സെന്റേഴ്സില് മൈക്ക് വെച്ച് പഠിപ്പിക്കുന്ന സാറുമാരും അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കൾച്ചറും ഉണ്ടായിരുന്നല്ലോ.
അല്ല, അവിടെ വേറെ കാര്യമില്ല, കാര്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരേ കാര്യങ്ങൾ മാത്രമാണ്. അവിടുന്ന് അവരുടെ സൈഡിൽ നിന്നുള്ളൊരു പുതിയൊരു സാധനം ഇതിനകത്ത്
വരുന്നില്ല. എന്റെ തോട്ട് ഇത്രേ ഉള്ളൂ, നമ്മള് വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ എഞ്ചിനീയറായി ഡോക്ടറായി എല്ലാം കഴിഞ്ഞു കുറേ പൈസ ഉണ്ടാക്കി വലിയ വീട് വെച്ചു നമ്മൾ വലിയ കാറൊക്കെ മേടിച്ചു പക്ഷെ ഞാൻ എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ 40-ാം വയസ്സിൽ അല്ലെ 50-ാം വയസ്സിൽ എനിക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്രയും നാൾ പഠിച്ചത് അല്ലെ എന്തിനാണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സിസ്റ്റം പലപ്പോഴും ഒരു ഫെയിലിയർ ആവുന്നത്. ഇത് ഞാൻ ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാറുന്ന ഒരു സാധനമാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഒരു ഫെയിലിയർ അല്ല, കാര്യം ഇത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ജോലി കിട്ടിയതും ഒക്കെ ഈ ഒരു സിസ്റ്റത്തിൽ കൂടെയാണ്. അതൊന്നും ഞാൻ അല്ല എന്ന് പറയുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ആ സിസ്റ്റത്തിന് കൂടുതലും ഡിസഡ്വാൻറ്റേജസ് ആണ്. ആ ഡിസഡ്വാൻറ്റേജസ് കൊണ്ടാണ് നമ്മുടെ ചുറ്റിലുമുള്ള പലർക്കും ജോലിയില്ലാത്തതും അല്ലെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ചെറുപ്പക്കാരെന്ന് വർക്ക് ചെയ്യുകയും മടുത്ത് വെറുത്ത് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക്
പോകാനുള്ള പൊട്ടൻഷ്യൽ അവൻ ഒരിക്കലും കണ്ടുപിടിക്കുന്നില്ല. വേറൊരിപ്പം ഇപ്പൊ പഠിക്കുന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി വേറെ സിസ്റ്റത്തിൽ പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ പെയിന്ററായിട്ട് പണിയെടുക്കുന്നവൻ ആക്ച്വലി ഒരു സിഇഒ ആയിട്ട് ഇരിക്കേണ്ട ഒരാളായിരുന്നായിരിക്കും.
ഇപ്പം മാത്യുവും തൗഫിക്കും നിങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ പ്രൊഫഷൻ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ പഠിക്കുന്ന കോടിക്കണക്കിന് പഠിച്ചിറങ്ങുന്ന ഗ്രാജുവേറ്റ്സിനിടയ്ക്ക് സെൽഫ് ഡിസ്കവേർഡ് ആയിട്ടുള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതിൽ വിരലെണ്ണാവുന്നവരിൽ ഒരാളാണ് നമ്മൾ ഈ മേശയ്ക്ക് അപ്പുറത്തപ്പുറത്ത് ഇരിക്കുന്നവർ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നിങ്ങളുടെ മാർക്കറ്റിംഗ് അഡ്വർടൈസിങ് ഫീൽഡിലോട്ടൊക്കെ വരണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് നിങ്ങൾ പെർസ്യൂ ചെയ്യുന്നത്. നേരെ മറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 വരെ US ഷിഫ്റ്റിനോ UK ഷിഫ്റ്റിനോ വർക്ക് ചെയ്യുന്ന ഒരു IT കമ്പനിയിലിരുന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലിയിലിരുന്ന് നിങ്ങൾ ശ്വാസം മുട്ടിയേനെ, അവിടെ ഇരിക്കുന്നവരൊക്കെ വെറുത്തിരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മളൊരു 100 പേരെ സാമ്പിൾ സൈസ് എടുത്തിട്ട് നമ്മൾ അവരോട് ചോദിക്കുക, നിങ്ങളൊക്കെ എത്ര പേര് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയിലാണെന്ന് ചോദിച്ചാൽ കുറേ പേരെങ്കിലും പറയും എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലല്ല. അവരോട് നമ്മൾ തിരിച്ച് ചോദിക്കുക നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതിൽ കുറേ പേർക്കെങ്കിലും ഉത്തരം കാണത്തില്ല. അപ്പം അവർ ഒന്ന് ചെയ്യുന്ന ജോലിയോട് അവർക്ക് താല്പര്യമില്ല, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിഞ്ഞും കൂടാം. അപ്പോൾ 2 പ്രശ്നമാണ്, 1 എന്തെങ്കിലും ചെയ്യണം അതുകൊണ്ട് ചെയ്യുന്നു, 2 സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ളവർ എന്നും അതിൽ തന്നെ ഇങ്ങനെ പോയി അങ്ങ് ജീവിച്ച് പോകും.
മുമ്പേ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പരാജയമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ, പക്ഷേ ഞാൻ അത് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാര്യം ഇന്ത്യൻ സിസ്റ്റത്തിൽ തന്നെയാണ് ഇപ്പോൾ എക്സ്പീരിയൻഷ്യൽ
പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലോർമ്മക്കണം, ഒരു സ്കൂള് നടത്തുന്ന ആളുകളാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പരാജയമാണെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അതിനോട് 90% ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് ഐ എം നോട്ട് റണ്ണിങ് എ ട്രഡീഷണൽ സ്കൂൾ. ഞാനൊരു ട്രഡീഷണൽ സ്കൂൾ റൺ ചെയ്യുന്ന ആളല്ലാത്തത് കൊണ്ട് ഞാൻ മാത്യു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്.
ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ലൈക്ക് നമ്മുടെ ഇന്ത്യ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു സെറ്റ് സാധനങ്ങളുണ്ട്, പക്ഷേ അത് മാത്രമല്ല ഇന്ത്യയിൽ പല തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. പക്ഷേ നമുക്ക് പറ്റുന്ന ഒരു സാധനം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ താരേ സമീൻ പർ 3 ഇഡിയറ്റ്സ് സിനിമ, അതിനകത്ത് പുള്ളിക്കാരന് ഫോട്ടോഗ്രാഫർ ആവണം എന്ന് ആഗ്രഹമായിരുന്നു, പക്ഷെ അവരുടെ പേരൻസിന്റെ നിർബന്ധം കൊണ്ടും സൊസൈറ്റിയുടെ നിർബന്ധം കൊണ്ടും എഞ്ചിനീയർ ആവേണ്ടി വന്നൊരുത്തനാണ്. അതെ, നീറ്റ് പരീക്ഷ ജെഇഇ പരീക്ഷ എഴുതിയിട്ട് ഒരു ക്യാമറ കൈ കിട്ടി, ആ ക്യാമറ ക്ലിക്ക് ചെയ്തപ്പോൾ ഉള്ള ഒരു ആ ഒരു ത്രില്ലിൽ നിന്നാണ് ഞാനൊരു ഫോട്ടോഗ്രാഫറായിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ അതിനെനിക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റം എൻ്റെ പേരൻസ് ആയിരുന്നു. അപ്പോൾ ആ പേരൻസിൻ്റെ സപ്പോർട്ട് സിസ്റ്റവും ആ സൊസൈറ്റിയെ മറികടന്ന് ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ഫാമിലി സപ്പോർട്ടും ആണ് ആക്ച്വലി.
ഈ സിനിമയ്ക്കകത്ത് പോലും അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് മാധവൻ കൊറേ വർഷങ്ങള്. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി സപ്പോർട്ട് സിസ്റ്റം പലർക്കും ഇല്ലാത്തത് സോഷ്യൽ പ്രഷർ ആണല്ലോ.
സോഷ്യൽ പ്രഷർ ആണ്.
ഇപ്പൊ നിങ്ങളോട് ഒരാള് ചോദിക്കുക ഇന്നയാള് സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അതിനെ എങ്ങനെ ആയിരിക്കും വിലയിരുത്തുന്നത്? അയാളുടെ സക്സസിനെ എങ്ങനെ ആയിരിക്കും വിലയിരുത്തുന്നത്?
എത്ര കോടി രൂപയുണ്ട്, എത്ര കാർ ഓടിക്കുന്നുണ്ട്, ജോലി നിലയുള്ള വീടുണ്ട്, എത്ര ബെഡ്റൂം ഉണ്ട്.
അപ്പൊ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, അതായത് സക്സസിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ഞാനൊരു വലിയ 3 കോടി രൂപയുടെ ഫ്ലാറ്റ് ഒക്കെ മേടിച്ച് ഒരു BMW 5 സീരീസും ഒക്കെ മേടിച്ച് ഇന്റർനാഷണൽ ഹോളിഡേയ്സ് ഒക്കെ വെക്കേഷൻ എടുക്കുന്ന ഒരാൾ ഒരു സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ ഒരു സാധാരണ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ ചിലപ്പോൾ ഓടിക്കുന്ന കാർ ചിലപ്പോൾ ഒരു സാധാരണ വണ്ടിയായിരിക്കും, ഒരു മാരുതിയുടെ ഓൾട്ടോ കാറായിരിക്കും, വലിയ ബ്രാൻഡഡ് ക്ലോത്ത്സ് ഒന്നും ഇടുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ആള്. ആളെ ഇത് സൊസൈറ്റിയിൽ ഇവരെ രണ്ടുപേരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സക്സസ്ഫുൾ എന്ന് പറയുന്ന ആള് ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ചിലപ്പോൾ ഈ മനുഷ്യനും വളരെ സന്തോഷവാനായിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷേ ഇൻ റിയാലിറ്റി ഇപ്പുറത്ത് നിൽക്കുന്ന ആള് ചിലപ്പം വളരെ ഹാപ്പിയും ഈ BMW വലിയ ഫ്ലാറ്റ് താമസിക്കുന്ന ആൾക്ക് യാതൊരു സെൽഫ് ഡിസ്കവേർഡ് പ്രോസസ്സിലൂടെ സഞ്ചരിക്കാത്ത ഒന്നും സ്വയമായിട്ട് ചെയ്യുകയില്ല, മറ്റുള്ളവരൊക്കെ ചെയ്ത പാതയിൽ പോയി ഒരു സന്തോഷമില്ലാതെ ജീവിച്ചു പോകുന്ന ഒരാളായിരിക്കും. പക്ഷെ സൊസൈറ്റി അയാളെയാണ് സക്സസ്ഫുൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അവിടെയാണ് വളർന്നു വരുന്ന പുതിയതായിട്ട് വരുന്ന പേരൻസിനും മക്കളെ ഓൾട്ടർനേറ്റീവ് പ്രൊഫഷൻസിലേക്ക് വിടാനായിട്ടുള്ള ഒരു ഒരു പേടി അവിടെയാണ്. ഇപ്പം പേരൻസിന് പലപ്പോഴും എൻ്റെ മോൻ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു വലിയ ലോകം കീഴടക്കിയ ഫീലിംഗ് ആണ്. ആ പയ്യനോ പെണ്ണോ ചിലപ്പോ ഇൻഫോസിസിൽ
ഇപ്പൊ തന്നെ കുറെ വാർത്തകൾ വരുന്നുണ്ട്, കുറെ കമ്പനികളിലെ ആൾക്കാർ മരിക്കുന്നു, പ്രഷർ കാരണം മരിക്കുന്നു.
എക്സാക്ട്ലി, അത് മാത്രമല്ല ഒത്തിരി ചെറുപ്പക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട്. ഇപ്പൊ ബേസിൽ ജോസഫിന്റെ കാര്യം എടുത്താൽ, ഇപ്പൊ ബേസിൽ നിങ്ങളുടെ ഫീൽഡിലുള്ള ഒരാളാണല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുമാണ്. അപ്പോൾ ബേസിൽ ഇൻഫോസിസിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഈ മാത്യു കടന്നുപോയ അതേ ജേണിയിലൂടെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയും ആ തിരിച്ചറിവിൽ ഉണ്ടായതിനെ ബേസ് ചെയ്തൊരു ആക്ഷൻ എടുത്ത് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. ഷോർട്ട് ഫിലിംസിലൂടെ വന്ന് സിനിമ എത്തി വലിയ നടനും ഡയറക്ടറുമായി നിൽക്കുന്ന ഒരാളാണ്. ബേസിൽ ഇന്ന് മലയാളം ഇൻഡസ്ട്രിക്ക് തരുന്ന നല്ല എൻ്റർടൈൻമെൻറ്റിലൂടെ പുള്ളിക്കാരൻ ഒത്തിരി സന്തോഷം കണ്ടെത്തുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു 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 അണ്ടർസ്റ്റാൻഡിങ്. നേരെ മറിച്ച് പുള്ളി ഇൻഫോസിസിലായിരുന്നെങ്കിൽ പുള്ളിയുടെ പേരൻസിന് ഇന്നും വളരെ പ്രൗഡായിട്ട് ഇപ്പോഴും പറഞ്ഞതിന് എൻ്റെ മോൻ ഇൻഫോസിസിലാണെന്ന്. പക്ഷെ ബേസിൽ അവിടെ കരയുകയായിരുന്നായിരിക്കും. സൊസൈറ്റി വിൽ ഡിഫൈൻ എ മൈ സക്സസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് നമ്മുടെ സിസ്റ്റം നമ്മളെ സെൽഫ് ഡിസ്കവറിക്ക് എയ്ഡ് ചെയ്യുന്നില്ല. ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എവിടെ എത്തിച്ചേരണം എന്ന് നമുക്ക് ആഗ്രഹിക്കാനുള്ള ഒരു ഒരു തിരിച്ചറിവില്ല.
അതെ, പലരും സെറ്റ് ചെയ്യുന്ന
പാതയിൽ നമുക്ക് ഹാപ്പിനെസ് ഇല്ല. ഇതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിൽ എല്ലായിടത്തും, നമ്മൾ കല്യാണം കഴിക്കുമ്പോഴുണ്ട്, ആസ് എ പാർട്ട്ണർ ഉണ്ടാവുന്നു, ആസ് എ പേരൻ്റ് ഉണ്ടാവുന്നു, ആസ് എ കൊളീഗ് ഉണ്ടാവുന്നു, ആസ് എ ഫ്രണ്ട് ഉണ്ടാവുന്നു. നമ്മുടെ ലൈഫിൽ പല റോൾസിലും നമുക്ക് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും ലൈഫിലെ 80% ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്ങും നമുക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല.
സത്യത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണോ ഇനി ഒരു വരാൻ പോകുന്ന തലമുറയ്ക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്കും? ഇപ്പോൾ
അതിന് പല വശങ്ങളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ വേണം. എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്കൂളിൽ പോയാൽ മാത്രം കിട്ടുന്ന സാധനമല്ല, അല്ലെങ്കിൽ കോളേജിൽ പോയാൽ മാത്രം കിട്ടുന്ന സാധനമല്ല. നമ്മളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നെയും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ അതിൽ ശരിയും തെറ്റുകളും ഉണ്ട്. ഇപ്പം ഞാൻ പറയുന്ന എല്ലാം ശരിയാണെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. നിങ്ങളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാം, നിങ്ങൾക്ക് പല ടൂൾസ് ഉണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ആർ നമ്മുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഇമോഷണൽ ഡെവലപ്മെൻറ്റിൻ്റെയും ഒക്കെ ഒരു ഒരു ഫൗണ്ടേഷൻ തന്നെയാണ്. ഫോർമൽ എഡ്യൂക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ വീണ്ടും ഒരു കോൺട്രവേഴ്സി, ബിക്കോസ് ഞാൻ ഈ ഫീൽഡിലുള്ള ആളായതുകൊണ്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് ഓരോ പ്രൊഫഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ മെഡിസിന് പോകേണ്ട ഒരു ഡോക്ടർ ആകേണ്ട ആൾക്ക് ഒബിയസ്ലി ഫോർമൽ എഡ്യൂക്കേഷൻ വേണം.
അതെ,
അല്ലാതെ നമുക്ക് യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് അല്ലെങ്കിൽ ബുക്ക് വായിച്ച് പഠിച്ചിട്ട് നേരെ പോയി നാളെ ഒരു സർജറി ചെയ്യാൻ പറ്റത്തില്ല.
ഈവൻ പൈലറ്റ്
കയറത്തില്ല. അങ്ങനെയുള്ള പ്രൊഫഷൻസിന് ഡെഫിനറ്റ്ലി ഫോർമൽ എഡ്യൂക്കേഷൻ വേണം. പക്ഷേ എൻ്റെ ഒരു തോട്ട്സ് അടുത്ത ഒരു 10-12 വർഷം, ഒരു ഒരു അടുത്ത ഒരു ഡെക്കേഡ് എന്ന് പറയുന്ന ഒരു സമയം കൊണ്ട് ഇപ്പം നമ്മൾ കാണുന്ന ഈ പറഞ്ഞ പല ഫീൽഡിലെ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റംസും ആ കോഴ്സിൻ്റെ ഡ്യൂറേഷനും അതിൻ്റെ സിലബസും അതിൻ്റെ കരിക്കുലവും അത് ഡെലിവർ ചെയ്യുന്ന പെഡഗോഗിയും ഒക്കെ മാറാനുള്ള ഒരു സാധ്യത വളരെ ഹൈ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് പഠിക്കുന്ന രീതി, അവർ ഡോക്ടറാകാൻ വേണ്ടി എഴുതുന്ന എൻട്രൻസ് എക്സാമിനേഷൻസിൻ്റെ പാറ്റേൺസ് ഇതൊക്കെ മാറും. അപ്പം ഫോർമൽ എഡ്യൂക്കേഷൻ ചില പ്രൊഫഷൻസിൽ
എങ്ങനെയായിരിക്കാം?
ഇപ്പം നീറ്റ് എക്സാം ഓക്കെ പാസ്സാകുന്നവരാണ് മെഡിസിന് നമ്മൾ അഡ്മിഷൻ കൊടുത്ത് അവർ മെഡിസിൻ പഠിക്കുന്നത്. അത് ഒരു സിംഗിൾ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതൊരു ടൈം ലിമിറ്റിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് ഫാസ്റ്റായിട്ട് പ്രോബ്ലം സോൾവിങ് ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയുള്ള കേപ്പബിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ആ ടൈമിൽ അപ്ലൈ ചെയ്ത് ക്രാക്ക് ചെയ്യുന്ന ഒരു എക്സാമാണ്. ആ ഡോക്ടറാകാനായിട്ട് ആ സ്കില്ല് മാത്രം പോരാ, അല്ലേ, ഡോക്ടറാകാനായിട്ട്
എന്തൊക്കെ സ്കിൽ
വേണം? ഒരു കൈൻഡ്നെസ് ആണ് ഫസ്റ്റ് വേണ്ട ഒരു ക്വാളിറ്റി, എംപത്തി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐക്യവും ബാക്കിയുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് വരുമ്പോൾ ഇങ്ങനൊരു പരീക്ഷ നടത്താതെ ഇതിനൊരു ഒരു വേറൊരു വേ ഇല്ല. സീറ്റ്സ് ലിമിറ്റഡ് ആണ്, അലോട്ട് ചെയ്യാനൊരു വഴിയില്ല. അപ്പൊ അവര് തന്നെ എഗ്രി ചെയ്യുന്നുണ്ട് ദിസ് ഇസ് നോട്ട് ദ ബെസ്റ്റ് വേ ടു സെലക്ട് എന്നുള്ളത് അവർക്കറിയാം.
പക്ഷെ വേറെ സൊല്യൂഷൻ സ്റ്റിക്ക് ചെയ്ത് പോകുന്നു.
പക്ഷെ ഇപ്പൊ നമുക്ക് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നത് കൊണ്ട് ഈ സിസ്റ്റം, ഈ എൻട്രൻസ് എക്സാമിനേഷൻ കുറേയൊക്കെ മാറും. ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആവും, ചർച്ചകൾ ബേസ് ചെയ്താവും. ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു കമ്പനിയിൽ ഒരു ജോലി കിട്ടുമ്പോൾ പലപ്പോഴും ഒരു കോളേജിൽ പോയി ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നു, ഒരു 1000 പിള്ളേരിൽ നിന്ന് 100 എടുക്കും, 100 നിന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി 10 എടുത്ത് 10 ഇന്റർവ്യൂ ചെയ്ത് 3 എടുക്കും. അപ്പൊ 1000 പേരിൽ നിന്ന് 3 5 ആയിരിക്കും എടുക്കുന്നത്. ഇന്ന് കുറേയും കൂടെ കമ്പനീസ് മാറി ചിന്തിക്കുന്നു. ഇപ്പൊ അവര് ലോങ് ടേം പ്രോജക്ട്സ് കൊടുക്കുന്നു, 6 ഇന്റേൺഷിപ്പ് കൊടുക്കുന്നു, ഇന്റേൺഷിപ്സ് ചെയ്യുന്ന ഹയർ ചെയ്യുന്നു, അല്ലെ പ്രോജക്ട് കൊടുത്തിട്ട് ആ പ്രോജക്ടിന്റെ പ്രസന്റേഷനും പ്രോജക്ടിന്റെ എക്സിക്യൂഷനും ബേസ് ചെയ്ത് ഹയർ ചെയ്യുന്നു.
ഇവൻ നമ്മുടെ കമ്പനിയിൽ ഇപ്പൊ ആ ഒരു സിസ്റ്റം ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഞങ്ങളിപ്പോ CV സംഭവങ്ങളും നോക്കാറില്ല, ബേസിക് അതിന്റെ പേരും സാധനങ്ങളും നോക്കിയിട്ട് അവനൊരു പ്രോജക്ട് കൊടുക്കും. പ്രോജക്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന അവന്റെ ആ സ്കില്ലും സാധനങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ അവനെ ഹയർ ചെയ്യുന്നത്.
അതാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പോലെയുള്ള കമ്പനീസിലും വലിയ കോർപ്പറേറ്റ്സിലും ഒക്കെ ആ സിസ്റ്റത്തിലൂടെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളിപ്പം പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, 5 കുട്ടി ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നു, ഗൂഗിള് ഹയർ ചെയ്യുന്നു. ആ 5 കുട്ടി കിൻഡർ ഗാർഡൻ പോലും പോയിട്ടുണ്ടായിരിക്കത്തില്ല. ഗൂഗിള് ഹയർ ചെയ്തു, ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗൂഗിള് ഹയർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവനെ പെർമനന്റ് സ്റ്റാഫായിട്ട് എടുക്കുന്നു എന്നുള്ളതല്ല, അവൻ്റെ ടാലൻറ്റ് കണ്ടെത്തി അവനെ ഗ്രൂം ചെയ്തെടുക്കാനായിട്ട് അവരുടെ ഒരു സിസ്റ്റത്തിൽ അവനെ ഇട്ട് ഗ്രൂം ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആക്ച്വലി മോർ ദാൻ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ, കമ്പനീസ് ആൻഡ് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ സ്കിൽഡ് പീപ്പിൾ.
അബ്സല്യൂട്ട്ലി. ചില കാര്യങ്ങൾ സ്കിൽഡ് ജോബ്സ് ഉണ്ടല്ലോ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളുടെ പ്രൊഫഷൻ, ഓക്കെ, ഇറ്റ്സ് എ സ്കിൽഡ് പ്രൊഫഷൻ. ഇപ്പം ഞാൻ യൂട്യൂബിൽ നോക്കി 24,000 ഫോട്ടോഗ്രാഫി പഠിച്ചാലും ചിലപ്പം എനിക്കൊരു നല്ല ഫോട്ടോഗ്രാഫർ ആകാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞാൻ നാളെ ഒരു BSc എന്തെങ്കിലും ഒരു കോഴ്സുണ്ട്, വിഷ്വൽ മീഡിയ കോഴ്സിന് പോയി പഠിച്ചത് കൊണ്ട് എനിക്കൊരു ഫോട്ടോഗ്രാഫർ ആകാൻ, എനിക്ക് ഫോട്ടോഗ്രാഫർ ആകാം പക്ഷെ നല്ല ഫോട്ടോഗ്രാഫർ ആകാൻ പറ്റത്തില്ല. ഓക്കെ, എന്താണ് ഞാൻ BSc പോയി 3 or 4 പഠിക്കുന്നതിലല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഒന്ന് ആ സ്കില്ലുണ്ടോ എന്നുള്ള തിരിച്ചറിവ്, അതിന് 4 ഡിഗ്രിക്ക് പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. 2, എനിക്ക് അതിനുള്ള പാഷൻ ഉണ്ടോ. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്സ്, നമ്മുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്. ഫുൾ ടൈം AC റൂമിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ എങ്ങനെ ഫോട്ടോഗ്രാഫറാവും?
ഇപ്പൊ പലരും പലപ്പോഴും ഈ ഫോട്ടോഗ്രാഫിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ പലരെയും മീറ്റ് ചെയ്ത് പറയും, എടാ എനിക്ക് നല്ല ഫോട്ടോ എടുക്കണമെന്നു, പക്ഷെ എൻ്റെ നല്ല ക്യാമറ ഇല്ല, ഒരു ക്യാമറ പറഞ്ഞു. സി, ഇതിനകത്ത് നമുക്കൊരു ക്യാമറയോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കതൊരു അതൊരു ടൂളാണ്. നമുക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്, നമുക്ക് ഒരു സാധനം ആ കണ്ണിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഡിവൈസ് ആണ് ഈ പറയുന്ന ക്യാമറ. അതിന്റെ ഓപ്പറേഷൻസോ അതിൽ വരുന്ന സെറ്റിംഗ്സോ ഇതിനെ മാറ്റർ ചെയ്യുന്ന കാര്യമേ അല്ല. എന്നോട് പറയാ, ഞാൻ എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ ഫോൺ വാങ്ങിച്ചു, 1.5 lakh ഫോൺ വാങ്ങിച്ചു, ഇപ്പൊ സാംസങ്ങിന്റെ S22. അപ്പൊ പുള്ളി പറഞ്ഞത്, എടാ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്, പക്ഷെ ഇതുവരെ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. കാര്യം ഞാൻ എനിക്ക് അതറിയത്തില്ല ഭയങ്കര. ഇതിപ്പോ എന്താ വെച്ച് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് എടുക്കുക, എടുത്തെടുത്ത് മാത്രമേ ഒരു കാര്യങ്ങൾ, നമ്മൾ ചെയ്ത് ചെയ്താണ് പഠിക്കുക. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് സ്കില്ല് ഡെവലപ്പ് ആവുന്നത്. നമ്മൾ സ്കില്ല് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ എടുക്കുന്ന സാധനത്തിന് കുറച്ചുകൂടെ ക്വാളിറ്റി വരണം, അല്ലെങ്കിൽ ഇതിൽ ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പുതിയ എക്യുപ്മെന്റ് വന്നിട്ടുണ്ടാവും, അത് അതിനകത്ത് ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ സ്കില്ല്.
എക്സാക്ട്ലി. അപ്പം അവിടെ തൗഫീഖ് പറഞ്ഞല്ലേ, ഈ 1.5 lakh ക്യാമറ മേടിച്ചിട്ട് ഞാനൊരു കോളേജിൽ പോയി 4 പഠിച്ചതുകൊണ്ട് എനിക്ക് കുറെ ടെക്നിക്കൽ കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കാൻ പറ്റും, പക്ഷെ ബേസിക് ആയിട്ട് എനിക്ക് ഇതിനകത്ത് വേണ്ട ഒരു ഒരു ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതൊരു ടൂളാണ്, ക്യാമറ ഒരു ടൂളാണ്, എന്റെ കണ്ണിൽ എനിക്കൊരു സാധനത്തിൽ സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവില്ലാത്തവനാണ് ഞാനെങ്കിൽ എനിക്ക് എന്ത് 10 lakh 1 crore ക്യാമറ മേടിച്ച് കൈ വെച്ചിട്ടും കാര്യമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ കഴിവുള്ളവനാണെന്നുള്ള തിരിച്ചറിവും ആ തിരിച്ചറിവിലൂടെ ഞാൻ ചെറിയ ചെറിയ സാധനങ്ങൾ ഇപ്പൊ ക്യാമറയൊക്കെ വെച്ച് എടുത്ത് അതിനെ കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യാനും ടെക്നിക്കലി ബെറ്റർ ആക്കാനും എനിക്ക് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുള്ള ഒരു കോഴ്സിന് പോയി ഞാൻ ചേർന്ന് അത് പഠിച്ച് എൻ്റെ ആ കരിയറിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഇസ് വാട്ട് ഐഡിയലി നടക്കേണ്ട കാര്യം. ഓക്കെ, അതല്ലാതെ ഞാൻ വിഷ്വൽ ആർട്സ് പഠിച്ച് വിഷ്വൽ മീഡിയ പഠിച്ച് 4 കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ MBA പോയി 2 അതിനകത്ത് മാർക്കറ്റിംഗ് പഠിച്ച് കഴിഞ്ഞ് ഞാൻ തീരുമാനിക്കുകയാണ്, ഓ ഇത്രയും വർഷം കഴിഞ്ഞ് എനിക്ക് 26 ഞാൻ തീരുമാനിക്കുന്നത് എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കണം, അപ്പോൾ ഞാൻ വീണ്ടും ക്യാമറ മേടിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഇമാജിൻ, നമ്മുടെ ലൈഫിലെ ഒരു നല്ല കാലഘട്ടം മൊത്തം ഈ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അതിനകത്തോട്ട് ഇട്ട് വേസ്റ്റായി പോയി. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാട്, ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ ഹോം സ്കൂൾ ചെയ്യുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. ഓക്കെ. അൺസ്കൂൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അവർ സ്കൂളിൽ പോകുന്നില്ല, അവർക്കൊരു കരിക്കുലം ഇല്ല, അവർ അവരുടെ പേസിലാണ് പഠിക്കുന്നത്, അവരെന്ത് പഠിക്കുന്നു എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അവർക്ക് ഒരു ദിവസം ഇന്ന് മണ്ണ് വെച്ച് കളിക്കണം എന്ന് തോന്നി അവർ മണ്ണ് വെച്ചാണ് കളിക്കുന്നത്, അവർക്ക് ഇന്ന് കുക്കിംഗ് ചെയ്യണം എന്ന് തോന്നി അവർ. അപ്പോൾ അവിടെ വളരെ ചൈൽഡ് ലെഡ് ആയിട്ടാണ് പോകുന്നത്, അവർക്ക് ഇന്നത് ഇന്നത് തീർക്കണം എന്നുള്ളതില്ല. ഇതിലൊക്കെ പഠിച്ച് വന്ന് വളരെ ടോപ്പ് പൊസിഷൻസിൽ നിൽക്കുന്ന നമ്മൾ പലരുടെയും പേര് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ച് പോകുമ്പോൾ അൺസ്കൂൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരു സ്കൂളിൽ ഒരു പേരൻ്റ് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ അൺസ്കൂളിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പുള്ളി എന്നോട് ചോദിച്ചു, അൺസ്കൂളിംഗ് എന്ന് പറയുന്നത് വലിയ പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ളവർ വരെ അൺസ്കൂൾ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പ്രിവിലേജാണ്, കാര്യം ഒരു പേരൻറ്റ് ആ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ഒരു
പേരൻസിന് ആ സമയം വേണം,
സമയം വേണം, അതിനുള്ള ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി വേണം.
ഇത് ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, ഈ ഹോം സ്കൂളിംഗും അൺസ്കൂളിംഗ് എന്ന് പറഞ്ഞത്, ഇത് പലർക്കും ഇപ്പോഴും അറിയാത്ത കാര്യം, ഈ ഹോം സ്കൂളിംഗ് എന്ന് പറയുന്നത് എന്താണ്. ഇപ്പൊ ഹോം സ്കൂളിംഗ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിന് ഹോം സ്കൂളിംഗ് ചെയ്യാൻ തീരുമാനിച്ചു, ഓക്കെ, പുറത്ത് വിടുന്നില്ല, പക്ഷെ എന്ത് ഏത് സിലബസിലായിരിക്കും ഞാൻ പഠിപ്പിക്കുക, ഓരോ ക്ലാസ്സിലെ എക്സാംസ് എങ്ങനെ, ഓരോ ക്ലാസ് എങ്ങനെ കഴിയും, അല്ലെങ്കിൽ അടുത്ത ലെവലിലോട്ട് എങ്ങനെ പോകും.
ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഹോം സ്കൂളിംഗ് പഠിച്ച് ജോലിക്ക് ചെല്ലുമ്പോൾ ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ?
ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യം മാത്യു പറഞ്ഞ ചോദ്യത്തിന് ഒറ്റ വരിയിൽ ഉത്തരം പറയാം. ഹോം സ്കൂൾ ചെയ്ത കുട്ടികൾക്ക് ഇന്ത്യയിൽ പരീക്ഷ എഴുതാനുള്ള പ്രൊവിഷൻ ഉണ്ട്. NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്നതിൽ പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് നമുക്ക് അവിടെ അവരുടെ പരീക്ഷ എഴുതി 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ പാസ്സായി ആ സർട്ടിഫിക്കറ്റ് നീറ്റിനോ കീമിനോ എല്ലാത്തിനും വാലിഡാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു വാലിഡിറ്റിയുടെ പ്രശ്നമേ വരുന്നില്ല. ഇനിയും തൗഫീഖ് പറഞ്ഞ പോലെ പലപ്പോഴും പലർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല, എന്താണ് ഹോം സ്കൂളിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് കരിക്കുലംസ് നമുക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കാം, ഇപ്പോൾ ICSE കരിക്കുലം എടുക്കാം, CBSE കരിക്കുലം എടുക്കാം, NIOS കരിക്കുലം എടുക്കാം, ബുക്ക്സ് നമുക്ക് ഇപ്പം നമ്മുടെ അടുത്തുള്ള ചുറ്റിലുമുള്ള സ്ഥലങ്ങളിൽ പോയി CBSE ബുക്ക്സോ അല്ലെങ്കിൽ NIOS ബേസ് ചെയ്തിട്ടുള്ള ബുക്ക്സോ മേടിച്ചിട്ട് അത് വീട്ടിലിരുന്ന് പഠിച്ചു പോകുന്ന കുട്ടികളുണ്ട്. ഓക്കെ, എന്നിട്ട് അവർക്ക് അതനുസരിച്ചുള്ള പരീക്ഷകൾ എഴുതി പോവാം. ഓക്കെ, അപ്പോൾ അവർക്ക് 10ഉം 12ഉം ഒക്കെ അവർ ക്ലിയർ ചെയ്യും.
ഒരു പ്രശ്നമായിട്ട് വരുന്നത് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഒരു സോഷ്യലൈസിംഗ് എന്ന് പറയുന്ന ഒരു, അതായത് അതേ ഏജിൽപ്പെട്ട മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാധനം അവിടെ നഷ്ടപ്പെടുമല്ലേ. ഒറ്റ കുട്ടി മാത്രം, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു കുഞ്ഞാണല്ലോ, അപ്പം അവനെ ഞാൻ ഹോം സ്കൂൾ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കുട്ടിയുടെ കൂടെ അല്ല വളരുന്നത്.
വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്, കാര്യം അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ടു എ ലാർജ് എക്സ്റ്റെൻഡ് ഒരു സോഷ്യലൈസിങ് അവിടെ നടക്കുന്നില്ല. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട പല സ്കിൽസ് ഉണ്ട്, കാര്യം നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പം അതിന് വേണ്ടത് സ്കൂളിൽ പോകണം നിർബന്ധമില്ല. ഇപ്പം ഈ സ്കൂളിൽ പോയിട്ടുള്ള എത്ര കുട്ടികൾക്ക് സോഷ്യൽ സ്കിൽസ് ഉണ്ട് എന്നുള്ളത് ചോദ്യം ആണ് അവിടെ.
സ്കൂളിൽ പോകുന്ന ഒത്തിരി കുട്ടികൾക്ക് ഫേസ് ചെയ്യുന്ന മറ്റേ ബുള്ളിങ്, അതുപോലെ
സൊസൈറ്റിയിൽ നിന്ന് ഉൾവലിഞ്ഞു പോകുന്നവരുണ്ട്.
ഇപ്പോൾ ഞാനും മാത്യു നമ്മളുടെ സ്വഭാവം രണ്ട് എക്സ്ട്രീമാണ്. ഇവനൊരു സോഷ്യൽ ബട്ടർഫ്ലൈ ആണ്, ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു തുടക്കകാലം. ഞാൻ എനിക്ക് പൊതുവെ ആൾക്കാരെ ഫേസ് ചെയ്യാനും മുഖത്ത് നോക്കി സംസാരിക്കാനൊക്കെ ഒരു മടിയായിരുന്നു, നാണമായിരുന്നു, ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ ജോലി എൻ്റെ ബിസിനസ് എന്നുള്ള രീതിയിലോട്ട് അത് മാറിയപ്പോൾ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ഞാൻ ആ ഒരു
പുറത്ത്
വന്ന് ഞാൻ ചെയ്തത്. പക്ഷേ മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ
വളരെ നാച്ചുറൽ,
അവൻ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓടിക്കോളും.
അല്ല, അപ്പൊ അത് അത് രണ്ട് പേഴ്സണാലിറ്റി ടൈപ്സ് ആണല്ലോ, നമ്മൾ ഇൻട്രോവേർട്സും എക്സ്ട്രോവേർട്സും ആംബിവേർട്സും എന്നൊക്കെ പറയുന്നതാണ്. ഹോം സ്കൂളിംഗ് എടുക്കുമ്പോൾ ഹോം സ്കൂൾ ചെയ്യുന്നവർക്ക് സോഷ്യൽ സ്കിൽസ് ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓൺലി തിങ് ഈസ് നമ്മളിപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസ് ആയതുകൊണ്ട് പേരൻസ് അതിനുള്ള ഒക്കേഷൻസ് കണ്ടെത്തണം. അപ്പോൾ ഈവനിങ്സിൽ പാർക്കിൽ പോകാം, അല്ലെങ്കിൽ ഹോം സ്കൂൾ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലുള്ള പേരൻസ് തമ്മിൽ ഒന്നിച്ചു കൂടുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു സ്ഥലത്ത് വന്ന് ഒന്നിച്ചു കൂടും, ഇവർ കമ്പൈൻഡായിട്ട് പഠിക്കും, ഇവർ കമ്പൈൻഡായിട്ട് പ്രോജക്ട്സ് ചെയ്യും, ഇവർ വീട്ടിലിരുന്ന് ഇന്നത്തെ ടെക്നോളജി ഒക്കെ ഉള്ളപ്പം ടെക്നോളജിക്കലി ഇവർക്ക് കണക്ട് ചെയ്യാം, ഈവനിങ്സ് പാർക്കിൽ പോകാം, ഇവർക്ക് ഒന്നിച്ച് ട്രിപ്പിന് പോകാം. ഇന്ത്യയിലെ ഒത്തിരി ഹോം സ്കൂളിംഗ് കമ്മ്യൂണിറ്റീസ് ഒന്നിച്ച് യാത്രകൾ പോകുന്നവരുണ്ട്.
ഹോം സ്കൂളിംഗ് ചെയ്യുമ്പോൾ പേരൻസിന് വേണ്ട ഏറ്റവും വലിയൊരു ഒരു ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മകൻ സ്കൂളിൽ പോയി നശിക്കാതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഹോം സ്കൂളിംഗ് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ, ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവിടെ അതേ സമയത്ത് ഇവനൊരു സോഷ്യൽ സ്കിൽസ് വേണം, അവനെ സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കണം എന്നുള്ളൊരു സാധനം അവർ
പാടില്ല എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇല്ലെങ്കിൽ ഈ കുഞ്ഞ് വലുതാകുമ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്യും. അപ്പം അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പേരൻ്റ് എങ്കിലും ഫുൾ ടൈം പേരൻ്റ് ആയിരിക്കണം അവിടെ. പേരൻ്റ് ആണ് ടു എ ലാർജ് എക്സ്റ്റെൻഡ് ഒരു ഗുരുവായി മാറുന്നത്. അപ്പൊ അവിടെ പേരന്റ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവർക്കും ആ പ്രിവിലേജ് ഇല്ല. ഇപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ്, രണ്ട് ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ അവരോട് ഹോം സ്കൂൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വീട്ടിലിരിക്കും? കുഞ്ഞിനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണം ഫോർമൽ നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ വിട്ടാലേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറയുമ്പം എല്ലാ ആളുകളെയും, സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ ആളുകളുടെയും ബുദ്ധിമുട്ടുകളും നമ്മൾ പരിഗണിക്കണം. അവിടെയാണ് ഞങ്ങളുടെ പോലെയുള്ള ഓൾട്ടർനേറ്റ് സ്കൂൾസിൻ്റെ പ്രസക്തി. അതായത് ഹോം സ്കൂൾ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല, ഓക്കെ. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ട്രഡീഷണൽ സ്കൂളിൽ 50 പേരെ കൂടെ ഇരുത്തി പഠിപ്പിച്ച് അവിടെ നിന്ന് പഠിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ ബുള്ളീഡായി രാവിലെ തൊട്ട് വൈകിട്ട് വരെ അനങ്ങാൻ പറ്റാത്തരത്തിരുന്ന് കളിക്കാൻ സമയമില്ല, വൈകിട്ട് ട്യൂഷൻസിനും ഉണ്ടാക്കി അങ്ങനെ പഠിപ്പിച്ച് ഒരു ഒരു ഞാൻ എന്താണെന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ വളർത്താൻ എൻ്റെ മക്കളെ വളർത്താൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പം ഞങ്ങളുടെ പോലത്തെ സിസ്റ്റത്തിൽ ഇന്ത്യയിൽ ഒത്തിരി ഓൾട്ടർനേറ്റ് സ്കൂൾസ് ഉണ്ട്. അപ്പോൾ അവിടെ വിട്ട് കഴിഞ്ഞാൽ ഹോം സ്കൂളിങ്ങിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് അവിടെ. നമുക്കവിടെ ഒരു കരിക്കുലം ഉണ്ട്, അവിടെ ഒരു മെത്തഡോളജി ഉണ്ട്, നമ്മൾ ഫോളോ ചെയ്യുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രാക്ടീസസ് ഉണ്ട്. പക്ഷേ അവിടുത്തെ കൾച്ചർ ഡിഫറെൻ്റ് ആണ്. അവിടെ ചൈൽഡ് സെൻറ്റേർഡ് ആണ്, ചൈൽഡ് ലെഡ് ആണ് പല കാര്യങ്ങളും. അപ്പോൾ കുട്ടികളുടെ സോഷ്യൽ സ്കിൽസും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അവരുടെ കോൺഫിഡൻസ് അവരുടെ സെൽഫ് ഡിസ്കവറി അവരുടെ മെൻറ്റൽ ഹെൽത്തിനൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു റാറ്റ് റേസിന് പ്രിപ്പയർ ചെയ്യുകയല്ല. റാറ്റ് റേസിനൊക്കെ നമുക്ക് അവരെ പ്രിപ്പയർ ചെയ്യാം, ഇവൻച്വലി വലുതാകുമ്പം ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ അവരുടെ ഒരു ഒരു 8-10 വയസ്സ് വരെയുള്ള സമയത്ത് അവരെ നല്ല ഒരു ഇൻഡിവിജ്വലായിട്ട് ഗ്രൂം ചെയ്യുക, സോളിഡ് വാല്യൂ സിസ്റ്റംസ് ഉള്ള, നല്ല ലൈഫ് സ്കിൽസ് ഉള്ള, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള, കോൺഫിഡൻസ് ഉള്ള, എംപത്തി ഉള്ള കുട്ടികളായിട്ട് അവരെ വളർത്തിയെടുക്കാനുള്ള ഒരു ഇക്കോ സിസ്റ്റമാണ് ഈ ഓൾട്ടർനേറ്റ് സ്കൂൾസ് പലപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ട്രെസ് ഇല്ല, പഠിക്കാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റംസ് നമ്മുടെ ചുറ്റിലും ഉണ്ട്. ഒള്ളി തിങ് ഇസ് നമ്മൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യണം. പലപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് അവയർനെസ്സൊക്കെ പഠിച്ച് വരുമ്പോൾ നമ്മുടെ പേരൻസ് ചിലപ്പം, എനിക്ക് ഒത്തിരി പേരൻസിനെ അറിയാം ഞങ്ങളുടെ സ്കൂളിൽ മക്കളെ വിടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ ഗ്രാൻഡ് പേരൻസ് സമ്മതിക്കത്തില്ല. അപ്പോൾ അവർ പറയും ഇന്ന സ്കൂളിൽ പോയില്ലെങ്കിൽ അവൻ്റെ ലൈഫ് പോയി.
അതെ, ലൈക്ക് യു റൺ എ സ്കൂൾ കോൾ ഫ്രണ്ട് സ്കൂൾ, അവിടെ യു പുട്ട് ഔട്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അപ്പോൾ എന്താണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, കനി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക.
ഇപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ പേര് ദ ഫ്രണ്ട്സ് സ്കൂൾ എന്നാണ്. ഞങ്ങൾ വി ആർ ട്രിവാൻഡ്രംസ് പ്രീമിയർ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സ്കൂൾ. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയാം, പിള്ളേർ പഠിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസസിലൂടെയാണ്. അവിടെ അവർ ഗെയിംസിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും പ്രോജക്ട്സിലൂടെയും വളരെ പ്രാക്ടിക്കലായിട്ട് ഹാൻഡ്സ് ഓൺ ആയിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മെത്തഡോളജി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പൈതഗോറസ് തിയറം എന്താണെന്ന് പഠിക്കുന്നു. ഓക്കെ, നമ്മുടെ സാർ വന്നിട്ട് പൈതഗോറസ് തിയറം ഇതിൻ്റെ ഡെഫിനിഷൻ ഫോർമുല എഴുതുന്നു, നമ്മളത് കാണാൻ പഠിക്കുന്നു, കുറേ എക്സസൈസസ് വരുന്നു, ഇങ്ങനെ പഠിച്ച് പോവാം. നാളെ നമ്മൾ ജീവിതത്തിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കറിഞ്ഞുകൂടാ ഇവിടെ എന്ത് നമുക്ക് മനസ്സിലാവത്തില്ല, നമുക്കറിയത്തില്ല ഇത് പൈതഗോറസ് തിയറം ആണെന്നുള്ളത്. ഇതിനെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലോട്ട് കൊണ്ടുവരുമ്പോൾ ഇവർ പഠിക്കുന്നത് ഇത് പൈതഗോറസ് തിയറം ആണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഇവരെ ഒരു പ്രാക്ടിക്കൽ ചലഞ്ചിൽ ഇടുവാണ്. ഓക്കെ, ആ ചലഞ്ചിൽ ഇവർ ടീച്ചേഴ്സ് ഇവരെ ഗൈഡ് ചെയ്ത് ഇവരൊരു സൊല്യൂഷനിലേക്ക് എങ്ങനെ എത്തിക്കാമെന്ന് ഇവരെ ചിന്തിക്കുകയാണ്, ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. നമ്മളെല്ലാം പ്രോബ്ലം സോൾവേഴ്സ് ആണ്. നമ്മളെല്ലാം ജനിക്കുമ്പോൾ തൊട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായിട്ടാണ് ജനിക്കുന്നത് അല്ലേ. നമ്മൾ കുഞ്ഞിലെ ഒരു വയസ്സിൽ നമ്മൾ പരിഹരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, ആഹാരം വേണം, എന്താണ് പ്രശ്ന പരിഹാരം. അപ്പം നമ്മളെ ഇത് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ ഇതൊന്നും
ഫീഡ്
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇവരെ ആ പ്രോബ്ലത്തിലിട്ട് ചലഞ്ച് ചെയ്യുകയാണ്. യു ആർ ചലഞ്ചിങ് ദെയർ ബ്രെയിൻ, സോ ദേ വിൽ കം ഔട്ട് വിത്ത് പല പല ഒപ്പീനിയൻസ് വരും. ഇത് ഇവിടുന്ന് അവിടെ പിടിക്കുക, അവിടുന്ന് ഇത് മെഷർ ചെയ്ത് നോക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പിടിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെ എക്സ്പെരിമെൻസിലൂടെയും ഡിസ്കഷൻസിലൂടെയും ഈ ചാലഞ്ചസിലൂടെയും അവർ കുറേ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. പിള്ളേർ ഓരോ പ്രോജക്ട്സിലൂടെയൊക്കെ പഠിക്കുമ്പോൾ ഇവരൊരു ഡിസ്കഷൻ ബേസ് ചെയ്ത് പോയി ഇവർ കുറേ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യും, ഇവർ കുറേ ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഇത് ഫെയിലിയേഴ്സായിട്ടല്ല നമ്മൾ കൂട്ടുന്നത്, ലേണിംഗ് എക്സ്പീരിയൻസസ് ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഇതിലൂടെ ഇവർക്ക് ഒരു ഗൈഡഡ് ആയിട്ട് ഇവരെ ഈ ഇതിൻ്റെ ടോപ്പിക്കിൻ്റെ ഇൻട്രഡക്ഷൻ കോൺസെപ്ഷൽ ഇൻട്രഡക്ഷനിലോട്ട് വരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ തിയറട്ടിക്കൽ സൈഡ് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഇവർ വീണ്ടും ഇത് അപ്ലൈ ചെയ്ത് പല പ്രോജക്ട്സും ആക്ടിവിറ്റീസും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ നടക്കുന്നത്. ഒന്ന്, ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫൺ പ്രോസസ്സായി മാറും. കാര്യം ഇന്നത്തെ കാലത്ത് ലേണിംഗ് എന്ന് പറയുന്നത് ലൈഫ് ലോങ്ങാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സായി, നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം പഠിക്കാതിരിക്കുന്നുണ്ട്,
ഒരിക്കലും
പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ലേണിംഗ് എന്ന് പറയുന്നതിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ള ഒരു ത്വര ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ.
അതൊരു ബാധ്യത ആവുന്നു,
ബാധ്യത ആവുന്നു. അതാണ്
ഇത് പഠിക്കണമല്ലോ
എന്ന് പറഞ്ഞ് പഠിച്ചാൽ നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മൾ അതൊന്നും പഠിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം ഇങ്ങനെ പഠിക്കുന്ന പിള്ളേർ, ഒന്ന് അവർക്ക് ഭയങ്കര പഠിത്തത്തിനോടൊരു ഇഷ്ടവും അവരുടെ ക്യൂരിയോസിറ്റി എപ്പോഴും അലൈവ് ആയിരിക്കും. അവരുടെ പ്രോബ്ലം സോൾവിങ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസിനെ നമ്മൾ ലൈവാക്കി വെക്കുക, ദേ ബിക്കം വെരി ക്രിയേറ്റീവ്. ഓക്കെ, രണ്ട്, ഇവർ എന്താണ് പഠിച്ചത്, എന്തിനാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ആര് എപ്പോൾ എങ്ങനെ എന്തിന് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഇവർക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ലേണിംഗ് ഭയങ്കര എഫക്റ്റീവ് ആകുന്നു. ആൻഡ് ലേണിംഗ് ബിക്കംസ് വെരി എൻഗേജിങ് ബിക്കോസ് എല്ലാം പ്രാക്ടിക്കലായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പിന്നെ ട്യൂഷൻ പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്കൂളിൽ തന്നെ ഇവർ പഠിക്കുന്നതെല്ലാം തീരും. ആൻഡ് ലേണിംഗ് ഈസ് എ വെരി സ്ട്രെസ് ഫ്രീ പ്രോസസ്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. സോ ലേണിംഗ് ത്രൂ ഗെയിംസ്, പ്രോജക്ട്സ്, ആക്ടിവിറ്റീസ്, എനിത്തിങ് ഹാൻഡ്സ് ഓൺ ആൻഡ് ത്രൂ ഡിസ്കഷൻസ്, ത്രൂ എക്സ്പീരിയൻസസ്.
ഇപ്പം ഈ ഒരു സിസ്റ്റത്തിൽ ലേൺ ചെയ്യുമ്പോൾ ഹൗ ഡു യു അസസ് എ ചൈൽഡ്സ് പ്രോഗ്രസ്? ആ ഒരു കുട്ടിയുടെ നിലവാരം അവൻ എവിടെ എത്തി എന്ന് നമ്മൾ അസസ് ചെയ്യുന്നത് എങ്ങനെ?
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു കണ്ടിന്യൂസ് അസസ്മെൻറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ടേം വണ്ണിൻ്റെ എൻഡിൽ ഒരു പരീക്ഷ നടത്തി അതിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് ആ കുട്ടിയുടെ ഫിസിക്സിലെ അല്ലെങ്കിൽ മാത്തിലെ ആ കുട്ടിയുടെ അസസ്മെൻറ്റ്. ഞങ്ങൾ അങ്ങനെയല്ല അസസ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു കുട്ടി സ്കൂളിലോട്ട് കടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു 36 ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിൽ ഒരു കുട്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. സോഷ്യൽ സ്കിൽസ് വരുന്നുണ്ട് അതിനകത്ത്, ഇപ്പം അതിനകത്ത് കോൺഫിഡൻസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, കണ്ടിന്യൂസ് ലേണിങ്, അഡാപ്റ്റബിലിറ്റി, അവരുടെ ക്രിയേറ്റിവിറ്റി, ചേഞ്ച് അഡാപ്റ്റബിലിറ്റി, അവരുടെ സോഷ്യൽ സ്കിൽസ്, അവരുടെ സെൽഫ് ഇൻഡിപെൻഡൻസ്, അവരുടെ എബിലിറ്റി ടു ലേൺ. ഇവ ഈ കുട്ടികൾ പഠിക്കുന്നതും പല ടൈപ്പ് ഓഫ് ലേണേഴ്സാണ്. ഓക്കെ, അവരുടെ പേഴ്സണാലിറ്റി ടൈപ്സ്, അവർക്ക് മുമ്പിലോട്ട് വരാൻ മടിയുള്ളവരാണോ, അല്ലെങ്കിൽ അവർക്കൊരു കാര്യം കൊടുത്താൽ അവരെ കോൺസ്റ്റൻ്റ്ലി പുഷ് ചെയ്യണോ, അങ്ങനെ നമുക്കൊരു 10-36 എലമെൻസിൽ നമ്മൾ ഈ കുട്ടികളെ
പല ടൈപ്പ് ഓഫ് ലേണേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അത് എന്തൊക്കെയായിരിക്കും
ലേണേഴ്സ് എന്ന് പല ടൈപ്പ് എന്ന് പറയുന്നത്? നമ്മൾ ഓരോരുത്തരും നമ്മൾ പഠിക്കുന്നത് പല രീതിയിലാണ്, അത് പല സബ്ജക്ട്സിലും പലതാവും. അതായത് ഞാൻ ചിലപ്പം ചെയ്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ പറയുന്നത് കിനസ്തെറ്റിക് ലേണർ എന്നാണ്. മാത്യു ചിലപ്പോൾ വായിച്ചു പഠിക്കാൻ ഇഷ്ടമുള്ള
ഒരാളാണ്.
ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ സൊസൈറ്റിയിൽ 100 എടുത്താൽ മെജോറിറ്റിയും കിനസ്തെറ്റിക് ലേണേഴ്സ് ആയിരിക്കും. തൗഫീഖ് ചിലപ്പോൾ വിഷ്വൽ ലേണറായിരിക്കും, കണ്ടുപഠിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പം നമ്മളെ പക്ഷെ സ്കൂളിൽ എങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്?
എല്ലാം കാണാപ്പാടം പഠിക്കും,
എല്ലാം ടീച്ചർ വന്ന് പറയുന്നു നമ്മൾ കാണാതെ പഠിക്കണം. അതായത് ഓഡിറ്ററി ലേണിംഗ് ആണ്. ഓക്കെ, നമ്മുടെയൊക്കെ പലപ്പോഴും സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറി ലേണിംഗ് മൊഡാലിറ്റി ആയിരിക്കും ഓഡിറ്ററി. നമ്മുടെ പ്രൈമറി ആയിട്ട് നമ്മൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നത് കിനസ്തെറ്റിക്കലി ചെയ്ത് അല്ലെങ്കിൽ വിഷ്വലി കണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ കേട്ട് പഠിച്ച് കാണാതെ പഠിക്കണം.
ഈവൻ കെമിസ്ട്രി ലാബ് ഉണ്ടായിട്ട് പോലും കെമിസ്ട്രി ലാബിൽ മറ്റേ ട്യൂബ് ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ്, യു പുട്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇതെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്.
കറക്റ്റ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല.
അതെ,
നേരെ മറിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്തിരുന്നെങ്കിൽ ലൈഫിൽ ഒരിക്കലും മാറ്റി അന്ന് ആ കെമിസ്ട്രി ലാബിൽ പഠിക്കുന്ന ഒരു സാധനം മറക്കത്തില്ല. പല ടൈപ്പ് ഓഫ് ലേണേഴ്സ് എന്ന് പറയുന്ന ഇതാണ്. അതിലും മാറ്റങ്ങൾ വരും. ഇപ്പം എനിക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് വായിച്ചു പഠിക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ സയൻസിലോട്ട് വരുമ്പോൾ എനിക്ക് ചെയ്ത് പഠിക്കാനായിരിക്കും ഇഷ്ടം. എനിക്ക് വേറൊരു സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ ചിലപ്പം കണ്ടുപഠിക്കാനായിരിക്കും ഇഷ്ടം. ഞങ്ങൾ വാട്ട് വി ഡു ഇസ് ഓരോ കുട്ടിയെയും കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഓരോ കുട്ടിയും വിഷ്വൽ ആണോ, കിനസ്തെറ്റിക് ആണോ, ഓഡിറ്ററി ആണോ, വാർക്ക് എന്ന് പറയും VARK, വിഷ്വൽ ഓഡിറ്ററി റീഡിംഗ് റൈറ്റിംഗ് കിനസ്തെറ്റിക്, അതാണ് VARK. അപ്പോൾ ഈ വാർക്ക് കോൺസെപ്റ്റ് അനുസരിച്ച്, മെത്തഡോളജി അനുസരിച്ച് നമ്മൾ കുട്ടികളെ അവരുടെ പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണ്, ടെർഷറി എന്താണ്, അത് പല സബ്ജക്ട്സിൽ എങ്ങനെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇത് വളരെ ക്ലോസ് ഒബ്സർവേഷനിലൂടെയും ഒരു കണ്ടിന്യൂസ് പീരിയഡിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ്.
ഒരു ടീച്ചറിന്റെ അടിയിൽ വളരെ കുറച്ച് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഇച്ചിരി എളുപ്പമാണ്. 45 പേര്
നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരു ക്ലാസ്സിൽ 45 കുട്ടികളെന്ന് പറഞ്ഞാൽ എൻ്റെ മാത്യു എനിക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും പറ്റത്തില്ല എങ്ങനെയാണ് പഠിക്കുന്നതെന്ന്. തമാശ പറയല്ല, കാരണം ഞാൻ അങ്ങനെ ഒരു ക്ലാസ്സിലിരുന്ന പഠിച്ചത്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 15 പിള്ളേരേ ഉള്ളൂ. ഈ ഓൾട്ടർനേറ്റ് സ്കൂൾസിലെല്ലാം അങ്ങനെ ആയിരിക്കും, ഒരു 20-22 പിള്ളേരിന് മുകളിൽ ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഉണ്ടാവത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് അറിയോ? എൻ്റെ സ്കൂളിൽ നല്ല ക്വാളിറ്റി ടീച്ചേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പ്രൗഡായിട്ട് പറയും, ഞങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് എല്ലാം വിൽ ബി ദ ബെസ്റ്റ്. ഓക്കെ, അതിൻ്റെ റീസൺ ഇസ് ഈ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഞങ്ങൾക്ക് 800+ റെസ്യൂമേസ് കിട്ടി. ആ റെസ്യൂമേന്ന് ഞങ്ങളൊരു 100-150 പേരെ എൻ്റെ അക്കാഡമിക് കോർഡിനേറ്റർ ടെലിഫോണിക് ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ നിന്ന് നമ്മളൊരു ഒരു 40 പേരോളം ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ ചെയ്തു. അതിലൊരു 25 പേര് ഡെമോ ക്ലാസ് ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾ ഹയർ ചെയ്ത 6 പേരെയാണ്. അതായത് ഇമാജിൻ 800 സിസ്റ്റം ആളുകളെ നമ്മൾ 6 ടീച്ചേഴ്സിനെ ഹയർ ചെയ്ത്. ഇതൊരു ഒരു ചലഞ്ചാണ്. ഈ വന്ന 800 റെസ്യൂമേഴ്സിൽ 60% ബി എഡ് ഉള്ള ഹൈലി ക്വാളിഫൈഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ റെസ്യൂമേഴ്സ് ആണ്. പക്ഷേ നമുക്ക് ഇവരെ ഒന്നും ഹയർ ചെയ്യാൻ പറ്റുന്നില്ല. ദ റീസൺ ഇസ് ഐ എം നോട്ട് സെയിങ് ദേ ആർ നോട്ട് ഗുഡ് ടീച്ചേഴ്സ്. ദേ മൈറ്റ് ബി ഗുഡ് ടീച്ചേഴ്സ് ബട്ട് ദേ ഡോണ്ട് ഫിറ്റ് ഇൻ ടു ദി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സിസ്റ്റം. കാര്യം അവർ നേരത്തെ പറഞ്ഞ പോലെ അവർ പഠിച്ചു വന്ന ഫോർമൽ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്. അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് കാണാതെ പഠിപ്പിക്കാനേ അവർക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അവരോട് നിങ്ങൾ നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഈ ടോപ്പിക് എടുത്തിട്ട് നിങ്ങളൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യും. ആ പ്രോജക്റ്റ് ചൈൽഡ് ലെഡ് ആയിരിക്കണം. നിങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുകയല്ല, കുട്ടികളെ കൊണ്ട് പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് ഡൗട്ട്സ് വരുമ്പം അവർക്ക് ഉത്തരം കൊടുക്കാതെ അവരെ കൊണ്ട് വീണ്ടും ചിന്തിപ്പിച്ച് അവരെ കൊണ്ട് ഡിസ്കസ് ചെയ്യിപ്പിച്ച് അവർ പ്രസൻറ്റ് ചെയ്ത് അവർ റിസർച്ച് ചെയ്ത് പഠിക്കണം. എന്നിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞ് ഇവർക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്നുള്ള വാക്ക് ഫോർമലി ഉപയോഗിക്കുമെങ്കിലും ദേ ആർ ആക്ച്വലി ഫെസിലിറ്റേറ്റേഴ്സ്. ദേ ആർ ഓൺലി ഫെസിലിറ്റേറ്റിംഗ് ദ ലേണിംഗ് പ്രോസസ്സ് ആൻഡ് ക്രിയേറ്റിംഗ് എൻ എൻവയോൺമെൻറ്റ് ടു ഫെസിലിറ്റേറ്റ് ദ പ്രോസസ്സ് ഓഫ് ലേണിംഗ്. അപ്പം ഞങ്ങൾ ആദ്യം നോക്കുന്ന ഒരു സ്കില്ലെന്ന് പറഞ്ഞാൽ ക്യാൻ ദേ അൺലേൺ. ഇത്രയും നാൾ വർക്ക് ചെയ്ത സിസ്റ്റം അൺലേൺ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടോ? രണ്ട്, ഡു ദേ ഹാവ് ദ എബിലിറ്റി ടു കണ്ടിന്യൂസ്ലി ലേൺ? നമ്മൾ പഠിച്ച ഒരു സാധനത്തിലോട്ട് ഇന്ന് ഒരു ട്രെയിനിങ് കഴിഞ്ഞ് ഉടനെ കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഉണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്, ഒരു മെൻറ്ററിങ് പ്രോസസ്സ് ഉണ്ട്, അതൊരു ഹാൻഡ്സ് ഓൺ ആണ്. അത് കഴിഞ്ഞ ഉടനെ ഇവർ എലിജിബിൾ ആയി എന്നുള്ളതല്ല, ദേ ആർ കണ്ടിന്യൂസ്ലി ലേണിംഗ്. എല്ലാ മാസവും ട്രെയിനിങ് ഉണ്ട്, കണ്ടിന്യൂസ് മെൻറ്ററിങ് ഉണ്ട്, അവർ തന്നെത്താനെ പഠിക്കണം. അപ്പോൾ അതിനുള്ളൊരു മനസ്സുണ്ടാകണം. ടീച്ചേഴ്സ് ഷുഡ് ബി സ്റ്റുഡൻസ്. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഐ സെഡ് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ഇന്ന് നിങ്ങളുടെ പ്രൊഫഷനിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പഠിക്കുന്നത് പോലെ എന്നും ആസ് എ ടീച്ചർ ഞാൻ പുതിയ പുതിയ രീതികൾ ക്ലാസ്സിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം, വ്യത്യസ്തമായിട്ട് എങ്ങനെ പഠിപ്പിക്കാം. കഴിഞ്ഞ വർഷം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇതേ വർഷം അടുത്ത വർഷം വീണ്ടും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. വി വോണ്ട് സംതിങ് ഡിഫറെൻറ്റ്, പുതിയ പുതിയ എലമെൻറ്റ്സ് കൊണ്ടുവരണം. അപ്പോൾ ടീച്ചേഴ്സ് റിസർച്ച് ചെയ്യണം. ഞങ്ങൾക്ക് അവിടെ ഒരു ഗൈഡിങ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അൺലേണിംഗ് ആൻഡ് റീലേണിംഗ് ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡോണ്ട് ബി എ ടീച്ചർ. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് സ്കില്ലാണ്. ബി എ ഫ്രണ്ട്. അതായത് പലപ്പോഴും നമ്മൾ ഷട്ട് അപ്പ് ആൻഡ് സിറ്റ് ഡൗൺ, അതാണ് നമ്മുടെ സ്കൂളിൽ പല സ്കൂളുകളിലും. അങ്ങനെ അത് പറ്റത്തില്ല. നമ്മുടെ കുട്ടികൾ ദേ ആസ്ക് വാട്ട്, വെൻ, വെയർ, വൈ, ഹൗ, ഇതെല്ലാം അവരുടെ ചോദ്യങ്ങളാണ്. നമ്മൾ പല കാര്യങ്ങളും പഠിക്കാത്തത് ഈസ് ഓൾസോ ടു ഡു വിത്ത് നമ്മളെ ആരേത് പഠിപ്പിച്ചു എന്നുള്ളതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ടായി മാറണം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ലഞ്ച് ഡേറ്റ്സ് ഉണ്ട്. അവരൊറ്റയ്ക്കിരുന്ന് വർത്താനം പറയും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ തറയിലിരുന്ന പഠിക്കുന്നത്, ടീച്ചേഴ്സും തറയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ. ഒരാളും ബാക്കിലിരിക്കുന്നില്ല, വട്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ടീച്ചറും ആ വട്ടത്തിൻ്റെ ഭാഗമാണ്, സർക്കിളിൻ്റെ അകത്തായിരിക്കുന്നത്. അപ്പം ടീച്ചറിന് എപ്പോഴും എല്ലാവരും ഒരേപോലെ ആക്സസ് ചെയ്യാം. അവിടെ എല്ലാവരും തുല്യരാണ്. ഒരാൾ ബാക്ക് ബെഞ്ചർ ഇല്ല, ഫ്രണ്ട് ബെഞ്ചർ ഇല്ല, മിഡിൽ ബെഞ്ചർ ഇല്ല. അപ്പോൾ ആ ഒരു സ്കില്ല്, ഒരു ഫൺ ലവിങ് പേഴ്സൺ ആണോ എന്നുള്ള ഒരു ഒരു എലമെൻറ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അൺലേൺ, റീലേൺ, കണ്ടിന്യൂസ്ലി ലേൺ, ബി എ ഫൺ ലവിങ് പേഴ്സൺ ആൻഡ് ഹാവ് ദറ്റ് മൈൻഡ് ടു ബിക്കം എ ഫെസിലിറ്റേറ്റർ. ഓക്കെ, ആൻഡ് നോട്ട് തിങ്ക് ലൈക്ക് എ ടീച്ചർ ഓൾവേസ്. ഇതുണ്ടെങ്കിൽ ദേ ആർ റെഡി ടു ജോയിൻ ദ ഫ്രണ്ട് സ്കൂൾ. ആൻഡ് ദിസ് ഇസ് വാട്ട് വി ലുക്ക് ഫോർ. ആൻഡ് ബിക്കോസ് ഓഫ് വിച്ച് it's very difficult to get നല്ല ടീച്ചേഴ്സ്. ഞാൻ എപ്പോഴും പറയും, കം സീ ദ ക്യാമ്പസ്, കം സീ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ ഞാൻ പറയുന്നത് ഗോ വിസിറ്റ് അതർ ഓൾട്ടർനേറ്റ് സ്കൂൾസ്. നേരത്തെ മാത്യു ചോദിച്ച അസസ്മെൻ്റ് ഇതിലോട്ട് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണ്ടിന്യൂസ്. അപ്പോൾ ഈ പറയുന്ന ഫെസിലിറ്റേറ്റർ ആണ് അവിടെ ഈ കുഞ്ഞുങ്ങളെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കുട്ടിയെയും ഒരു ഒരു 12 കാലയളവിൽ ഇവരിങ്ങനെ അസസ് ചെയ്ത് വരിക. ഈ അസസ്മെൻറ്റ് തന്നെയാണ് അടുത്ത ടീച്ചറിന് ഇവർ പാസ് ചെയ്യുന്നത്. നമ്മുടെ പഴയ ട്രഡീഷണൽ സ്കൂളിംഗ് സിസ്റ്റത്തിൽ അങ്ങനെ ഇല്ല. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട്, അതിൽ മാർക്ക് മാത്രം ഉണ്ട്, അവസാനം നീഡ് ഇംപ്രൂവ്മെൻറ്റ്, ക്യാൻ ഡു ബെറ്റർ. ഞാൻ കഴിഞ്ഞ ദിവസം, ഞാൻ ഇവിടുത്തെ ഒരു വളരെ പോപ്പുലർ സ്കൂളിൽ, വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസ്, സോ കോൾഡ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസിൽ പഠിച്ച ആളാണ്. ഇന്നും അവിടെ അഡ്മിഷന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ 12th പ്രോഗ്രസ് റിപ്പോർട്ട് ഒരു നീലക്കറ 4 പേജുള്ള സാധനമാണ്. അപ്പോൾ അതിൽ ഞാൻ എടുത്തപ്പോഴത്തേക്ക്, ഞാനന്ന് കൊമേഴ്സ് ആയിരുന്നു 12th. ഞാനന്ന് ഫൈനൽ എക്സാം പാസ്സായത് 92.5% ISE കൊമേഴ്സിലാണ് പാസ്സായത്. പക്ഷേ എൻ്റെ 3rd എക്സാമിന് ടീച്ചർ എഴുതിയേക്കുന്നത് നീഡ് എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്നാണ്. ഇപ്പോൾ ഞാൻ 1, 2, 3 നോക്കി. ക്യാൻ ഡു ബെറ്റർ, നീഡ് ഇംപ്രൂവ്മെൻറ്റ്, നീഡ് ടു വർക്ക് മോർ ഹാർഡ്, ഇതൊക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ സ്കൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രെങ്സ് ആണ്. ഓക്കെ, ആൻഡ് സ്ട്രെങ്സ് ആൻഡ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. ഇറ്റ് ഈസ് നോട്ട് ദീസ് ആർ ചാലഞ്ചസ്. ഓക്കെ, ബട്ട് വി ക്യാൻ വർക്ക് ടുഗെദർ, ഇതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു അസസ്മെൻറ്റ്, അപ്പോൾ ഈ ഫസ്റ്റ് ഇയർ വൺ ഒന്നാം ക്ലാസ് കഴിയുമ്പോൾ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ ആ ഒരു 12 മാസത്തെ അസസ്മെൻറ്റ് രണ്ടാം ക്ലാസ്സിലെ ടീച്ചറിന് കൊടുത്ത് ആ രണ്ടാം ക്ലാസ്സിലെ ടീച്ചറും പല സമയത്തും ഈ കുട്ടിയുടെ മീറ്റിങ്സിലും പലപ്പോഴും ഒക്കെ ഭാഗമാണ്. അപ്പോൾ ഇവരൊരു കമ്പൈൻഡ് ഒരു ടീമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ കുട്ടിയുടെ ചലഞ്ചസ് ഇന്നതൊക്കെയാണ്, ഈ കുട്ടിയുടെ സ്ട്രെങ്ത് ഇന്നതൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു എക്സാം 30 മിനിറ്റിൽ ഒരു പരീക്ഷ ഇട്ട് ആ 3-ൽ 10-ൽ 50-8 മാർക്ക് കിട്ടി, യു ആർ വെരി ബ്രില്യൻറ്റ് എന്നുള്ളതല്ല. ചിലപ്പം അന്ന് ആ കുട്ടി ആ പരീക്ഷയിൽ 8 മാർക്ക് മേടിച്ചത് ഡസൻ മീൻ അവൻ ആ സബ്ജക്റ്റിൽ മെടുക്കണമെന്ന്. അന്ന് ചോദിച്ച ചോദ്യങ്ങൾ അവൻ അറിയായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെയാണ് ഈ കണ്ടിന്യൂസ് അസസ്മെൻറ്റിൻ്റെ ഒരു ഗുണം വരുന്നത്. കാര്യം ടീച്ചറിന് കറക്റ്റായിട്ട് അറിയാം അവൻ 8 മാർക്ക് മേടിച്ചു, ശരി, പക്ഷെ അവൻ ഇന്ന ഇന്ന കാര്യങ്ങളിൽ വീക്ക്നെസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഡിവിഷൻ അറിഞ്ഞുകൂടാത്തൊരു കുട്ടിയായിരിക്കും മാത്തിൽ. ഭാഗ്യത്തിന് ആ ചോദ്യ പേപ്പർ മുഴുവൻ സബ്ട്രാക്ഷനോ അഡീഷനോ മൾട്ടിപ്ലിക്കേഷനോ ആയിരുന്നു. ഓക്കെ, ഒരു ഒരു 20% ഉള്ളായിരുന്നു ഡിവിഷൻ. അവൻ എക്സെൽ ചെയ്തു, അവൻ 80% മേടിച്ചു. ദാറ്റ് ഡസൻ മീൻ ഹീസ് ഗുഡ് ഇൻ മാത്ത്. ഹീസ് ഗുഡ് ഇൻ മാത്ത് എന്നുള്ളതാണ്, പക്ഷേ ഹീ നീഡ്സ് സപ്പോർട്ട് ഇൻ ഇൻ ഡിവിഷൻ. നമ്മളൊരു ഭാഷ, നമ്മൾ മലയാളികളാണല്ലോ, നമ്മൾ മലയാള ഭാഷ 1 വയസ്സ് 1 വയസ്സിലോ 1.5 വയസ്സിലോ 2 വയസ്സിലോ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ എഴുതിപ്പിച്ച് വീട്ടിൽ ബോർഡ് വെച്ചിട്ട് ആ ആ എന്ന് ഈ എന്ന് പറഞ്ഞാലേ പഠിപ്പിച്ചേ. നമ്മളോട് സംസാരിച്ച് നമ്മളിത് കേട്ട് നമ്മൾ ആദ്യം പഠിക്കുന്നത് സംസാരിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഒരു ഭാഷ നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ലിസൺ ചെയ്യണം.
അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനതുകൊണ്ട് ഇപ്പൊ ഹിന്ദി സിനിമ കണ്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ്.
അല്ലെ, ഹിന്ദി ക്ലാസ്സിൽ ടീച്ചർ മലയാളത്തിലോ ആയിരിക്കും മോസ്റ്റ്ലി സംസാരിക്കുന്നത്. ഹിന്ദിയിൽ സംസാരിക്കുന്ന ഹിന്ദി ക്ലാസ്സസ് വളരെ
കുറവാണ് എഴുതി.
അപ്പൊ ഒരു ഭാഷ പഠിക്കേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യം കേൾക്കണം, അത് കഴിഞ്ഞ് നമ്മൾ വർത്തമാനം പറയണം, ഈ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് വേണം നമ്മളത് എഴുതാൻ. നമ്മളിവിടെ എല്ലാം തിരിച്ചാണ്, നമ്മൾ ആദ്യം എഴുതിപ്പിക്കുക. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു ഗുണമുണ്ട്, കാര്യം ഈ ഇത്രയും ഓൺലൈൻ കോണ്ടൻറ്റും ചാനൽസും ഒക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം അവരാദ്യം കേട്ടാണ് പഠിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ ആദ്യം സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് ABCD എന്ന് പറഞ്ഞ് പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് CAT, CAT, CAT. അതും തെറ്റായ രീതിയാണ്, അങ്ങനെയല്ല പഠിപ്പിക്കണം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫോറിൻ ലാംഗ്വേജാണ്. അപ്പോൾ അതൊരു ഫോണിക്സ് സൗണ്ട്സ് വെച്ചിട്ട് പഠിപ്പിക്കേണ്ട ഒരു ഭാഷയാണ്. ഓരോ അക്ഷരത്തിനും ഒരു സൗണ്ടുണ്ട്. അപ്പോൾ ആ സൗണ്ട്സ് വെച്ച് പഠിപ്പിച്ചാൽ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് എളുപ്പം വായിച്ചു പോകാൻ പറ്റും. എനിക്ക് ഹിന്ദി ഭയങ്കര പാടുള്ള ഒരു ഭാഷയാണ്, മാത്യു പറഞ്ഞ പോലെ തന്നെയാണ്. അതിൻ്റെ റീസൺ ഇതാണ്, നമ്മൾ ഹിന്ദി പഠിച്ചത് കേട്ട് സംസാരിച്ചല്ല പഠിച്ചത്. അപ്പോൾ ഞാൻ കുറേ നാൾ എൻ്റെ ലൈഫിൽ ഡൽഹിയിൽ ജീവിച്ചിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബോംബെയിലൊക്കെ പോകും. അപ്പോൾ നമ്മൾ പല സമയത്തും നമുക്ക് ഹിന്ദി കോൺഫിഡൻ്റ്ലി സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയായിരുന്നു. ഞാൻ ICSEയിലാണ് പഠിച്ചത്. ICSEയിലെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 8 വർഷമെങ്കിലും മിനിമം ഹിന്ദി പഠിച്ചതാണ്. 8 വർഷം ഹിന്ദി പഠിച്ച ഒരാൾക്ക് ഹിന്ദി ഓട്ടോക്കാരനോട് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദയനീയ അവസ്ഥയൊന്നും ആലോചിക്കണം. പക്ഷേ പിന്നീട് എനിക്ക് ഹിന്ദിക്ക് മാർക്കൊന്നും വളരെ കുറവായിരുന്നു. ഗ്രാമറും ഒക്കെ ഭയങ്കര പാടാണ്. മേ വരുമ്പോൾ ഇത് വേണം, അത് ഭയങ്കര പാടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ജീവിതത്തിൽ ഹിന്ദി സിനിമയൊക്കെ കണ്ടു തുടങ്ങി, നമ്മൾ ഡൽഹിയിലൊക്കെ പോയി പലരോടും സംസാരിച്ചൊക്കെ തുടങ്ങിയപ്പം നമുക്ക് മനസ്സിലായി, ഗ്രാമറൊന്നും നോക്കിയിരിക്കാതെ ധൈര്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കുക. ഓക്കെ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇത് തന്നെയാണ് ഇംഗ്ലീഷിലും. മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമോ, മലയാളികളുടെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി ഗ്രാമർ കറക്റ്റാണോ എന്നുള്ളതാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയും. ഓക്കെ, ഇംഗ്ലീഷ് ടീച്ചേഴ്സ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തൂങ്ങിച്ചാവും. കാര്യം ഗ്രാമർ അതിനകത്ത് ഇല്ല, ഗ്രാമർ നശിപ്പിച്ചില്ല. പക്ഷെ അവരുടെ കോൺഫിഡൻസ്.
എനിക്ക് പണ്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ഓളർ സിറ്റി.
തമാശ ആയിട്ട് പറഞ്ഞല്ല, നോർത്ത് ഇന്ത്യയിൽ ദേ ആർ വെരി കോൺഫിഡൻറ്റ്. ഓക്കെ, ബിക്കോസ് ദേ ആർ നോട്ട് ബോദേർഡ് അബൌട്ട് ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമർ ബോദറില്ല. നമ്മളിവിടെ സംസാരിക്കാത്തതിൻ്റെ പ്രോബ്ലം ഇസ് നമ്മളിവിടെ ഗ്രാമർ 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 എന്ന് പറഞ്ഞ് ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാമർ പഠിക്കണം, അതെല്ലാം ഉണ്ട്, അതില്ല എന്നല്ലേ പറഞ്ഞു. പക്ഷെ അതിനുപരി നമ്മൾ കുട്ടികളെ ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, സംസാരിക്കാനുള്ള, ആ ലാംഗ്വേജിലുള്ള സംസാരിക്കാനുള്ള എബിലിറ്റി ബിൽഡ് ചെയ്യണം. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പിക്ക് ചെയ്തോളും. അവിടെയാണ് കോൺഫിഡൻസ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. റൈറ്റ്. ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. ദാറ്റ് ഈസ് ഇഫ് യു നമ്മൾ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയും കൂടെ കമ്പയർ ചെയ്താൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലംസ് ഇസ് വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് പൊതുവെ കോൺഫിഡൻസ് ഇല്ല. അത് നമ്മുടെ കുഞ്ഞുകാലത്തൊട്ട് നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമാണ്. സോ ബേസിക്കലി ഇതാണ് ഒരു കണ്ടിന്യൂസ് അസസ്മെന്റിന്റെ ഒരു ഗുണം.
ഇവിടുത്തെ നാട്ടുകാർക്ക് ഇതൊരു പുതിയ വാക്കാണ്, പുതിയൊരു രീതിയാണ്. അപ്പം ഇത് പല പേരൻസും നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ടാവണം. അപ്പൊ വരുമ്പോ എവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു സാധനം നമുക്കുണ്ടല്ലോ. അത് ചലഞ്ച് ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചലഞ്ചിങ് ഒരു ഇതായിരിക്കണം.
അതെ, പണ്ടൊരു പേരന്റ് പറഞ്ഞിട്ടുണ്ട്, ആ സ്കൂളിൽ മൊത്തം പിള്ളേരെ കളിപ്പിച്ചോണ്ടിരിക്കും.
അങ്ങനെ അങ്ങനെ പറയുന്നവരുണ്ട്. എനിക്ക് പല പല ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് തമാശയായിട്ട് തോന്നിയിട്ടുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുവാണോ എന്നാണ്. അതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ അവരുടെ കുട്ടികളെ എടുത്തിട്ട് ഗിന്നി പിഗ്സിനെ പോലെ എക്സ്പെരിമെന്റ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മളെ പലപ്പോഴും പേരൻസിന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആകും. അവർ ഭയങ്കരമായിട്ട് സ്കൂളിൽ എൻറോൾ ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡോടുകൂടിയാണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് പേരൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ ഈ സിസ്റ്റത്തിനകത്ത് നമുക്ക് അങ്ങനെ ഹോംവർക്ക് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ചിന്തിക്കാൻ പഠിപ്പിക്കുക, ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുക, പ്രോബ്ലം സോൾവിങ് അവർക്കുണ്ട്, അതിനെ ഇൻടാക്ട് ആയിട്ട് വെച്ച് അതിനെ നർച്ചർ ചെയ്യുക. അപ്പം ഇതേ സിസ്റ്റം വീട്ടിലും ഫോളോ
ചെയ്യണം.
ഇല്ലെങ്കിൽ കുട്ടി കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ കുട്ടി വീട്ടിൽ ഒരു സംശയം വന്ന് ചോദിച്ചാൽ പേരന്റും അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ആൻസർ കൊടുക്കാതെ അവനെ കൊണ്ട് ചിന്തിപ്പിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ അവനെ കേപ്പബിൾ ആക്കുക എന്നുള്ളത് വീട്ടിലും ഫോളോ ചെയ്യണം.
പേരന്റ്സിന് ട്രെയിനിങ് സെഷൻസ് ഉണ്ട്,
പേരന്റ്സിന് ഓറിയന്റേഷൻ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിന് വരാനായിട്ട് ഭയങ്കര മടിയാ. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് അത് വളരെ അവർ വരണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇവർ വന്നാൽ മാത്രമേ ഈ സിസ്റ്റത്തിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇവിടെ പഠിക്കുന്നത്, എന്താണ് പഠിക്കുന്നത്, ഇത് വീട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. പല പേരൻസിനും ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് ഇല്ല. ഈ ടെക്സ്റ്റ് ബുക്സ് ഇല്ലാത്തത് ഭയങ്കര ടെൻഷനാണ്. കാര്യം എന്നു പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ 1990s നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്സിൻ്റെ കളർ മാറ്റിയതും വെർഷൻ മാറ്റിയതുമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. നിറം മാറ്റി, കളർ, ഇതൊക്കെ ഗ്രാഫിക്സ് ഒക്കെ മാറ്റിയെന്നേ ഉള്ളൂ. കോണ്ടന്റ് പലതും സെയിം ആണ്. ഒരു കാര്യമില്ലാത്ത
ടെക്സ്റ്റ്
ഇല്ല അതിനകത്തൊരു ഒരു 75-80% റെലവൻസ് ഇല്ല. അപ്പം ഞങ്ങൾ വർക്ക്ഷീറ്റ്സ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട്, അപ്പം ഇതൊക്കെ പേരൻസ് മനസ്സിലാക്കിയിരിക്കണം. അപ്പം ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവരെ ട്യൂഷൻ വിടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയുന്നത് ഫ്രണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ട്യൂഷൻ പോകാൻ പാടില്ല എന്ന് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടെക്സ്റ്റ് ബുക്ക്സ് കൊടുത്താൽ ഇവർ ട്യൂഷൻ വിടും. അപ്പം ഇവർ ട്യൂഷൻ വിടാൻ പാടില്ല എന്ന് ഇവർ അറിഞ്ഞിരിക്കണം. ട്യൂഷൻ വിടുമ്പോൾ ഇവരെ ട്രഡീഷണൽ രീതിയിൽ പഠിപ്പിക്കും. അപ്പോൾ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന രീതിയായിട്ട് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇവർക്ക് ട്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവർ സ്കൂളിൽ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇവർക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാതെ എൻജോയ് ചെയ്താൽ പഠിക്കുന്നത്. ഓരോ കുട്ടിക്ക് എന്ത് സപ്പോർട്ട്, ചില കുട്ടികൾ ഞങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ 3 levels ഉണ്ട്. അതായത് ഫാസ്റ്റായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്, ദേ ആർ ഫാസ്റ്റ് ലേണേഴ്സ്. ഓക്കെ, അവരുടെ ഐ ക്യു ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും. ഗ്രേഡ് ലെവലിലുള്ള പിള്ളേരുണ്ട്, ആ ഗ്രേഡിൻ്റെ ലെവലിൽ പെട്ടെന്ന് അത് പഠിച്ചു പോകുന്നവരുണ്ട്. കുറച്ച് ഡിഫിക്കൾട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ കാണും. ഓക്കെ, അവർക്ക് ചിലപ്പം ഇപ്പോൾ തൗഫീഖ്, നമ്മൾ 3 പേരും ഒരു ക്ലാസ്സിലാണെങ്കിൽ തൗഫീഖ് ടക്കിനൊരു ചോദ്യം ആൻസർ ചെയ്തു, മാത്യു ഒരു 2-3 minutes ചെയ്തു, ടീച്ചർ ഹാപ്പി, നിങ്ങൾ 2 പേരും അടിപൊളി, ജോർജ് 8 minutes എടുത്തു, ഞാനിങ്ങനെ നാണംകെട്ട് ഇരിക്കുക, തല കുനിച്ച് ഇരിക്കുക. അപ്പോൾ ട്രഡീഷണൽ സ്കൂളിങ്ങിലാണെങ്കിൽ എന്നെ പറയാവുന്ന തെറികളും നാണം കെടുത്താവുന്ന രീതികളും, നീ നശയോ, നീ പൊട്ടനാണോ, നീ ബുദ്ധി ഇല്ലാത്തവനാണോ, നീ ട്യൂഷനാണോ. അപ്പോൾ പേരൻസ് ഇത് കേട്ട് ട്രോമറ്റൈസ്ഡ് ആയിട്ട് എന്നെ കൊണ്ട് ട്യൂഷനെ ഇറക്കും. ഞാൻ ട്യൂഷന് 120 പേരുള്ള മൈക്ക് വെച്ച് പഠിപ്പിക്കുന്ന സാറുമാർ, അല്ലെങ്കിൽ ട്രഡീഷണൽ സിസ്റ്റത്തിൽ വീണ്ടും ട്രോമറ്റൈസ് ചെയ്യുന്ന നല്ല ട്യൂഷൻ ടീച്ചേഴ്സ് ഉണ്ട്, ഇതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആരെ അടച്ച് ആക്ഷേപിക്കുകയല്ല, പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഓരോ ടോപ്പിക്കിനും 3 levels ഉണ്ട്. അപ്പോൾ ഒരു ടീച്ചർ മാത്തിൽ ഇന്ന ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ തൗഫീഖിനെ പോലെ ഐ ക്യു ലെവൽ കൂടിയ കുട്ടിക്ക് കഠിനം, തൗഫീഖിനെ കൂടുതൽ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ തൗഫീഖിൻ്റെ ഐ ക്യു ഡെഡായി പോകും. ന്യൂറോ കണക്ഷൻസ് എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം വി നീഡ് ടു ഗെറ്റ് യു മോർ ന്യൂറോ കണക്ഷൻസ്. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലുള്ള ആക്ടിവിറ്റീസ് തരുന്ന അതേ ക്ലാസ്സിൽ മാത്യുവിന് ഈ ഗ്രേഡ് ലെവലിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും തരുന്നത്, എനിക്ക് എൻ്റെ ലെവലിലുള്ള ആക്ടിവിറ്റി ആയിരിക്കും തരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് ഈ 2-3 minutes കൊണ്ട് അത് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ നോക്കുമ്പോൾ മാത്യുവും അത് ചെയ്തെടുത്തു. നമുക്ക് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് എക്സസൈസസ്, പക്ഷേ എനിക്കറിഞ്ഞൂടെ മാത്യു ഗ്രേഡും ഞാൻ റെമഡിയൽ ലെവലും ആണെന്നുള്ളത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് അങ്ങ് കയറും. ഞാൻ പൊട്ടനല്ല, ഞാൻ മന്ദബുദ്ധിയല്ല, ഞാൻ ബുദ്ധിയില്ലാത്തവനല്ല, എനിക്ക് കഴിവില്ലാത്തവനല്ല. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകുമ്പോൾ നാച്ചുറലി ഞാൻ പതുക്കെ പതുക്കെ മാത്യുവിൻ്റെ ലെവലിലോട്ട് ഗ്രേഡ് ലെവലിലോട്ട് എത്തും. അപ്പോൾ എനിക്ക് ട്യൂഷൻ വേണ്ട. ഇനിയും ഇതിലും കൂടുതൽ സപ്പോർട്ട് എനിക്ക് ഈ കുട്ടിക്ക് വേണം തോന്നിയ നമ്മുടെ ടീച്ചേഴ്സ്, ഇവർക്ക് ILP എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ ലേണിംഗ് പ്രോഗ്രാം ഉണ്ട്. ആ സമയത്ത് ഇവരെ പേഴ്സണലായിട്ട് അവർക്ക് വേണ്ട ഏത് ഏരിയ ആണോ അവിടെ സപ്പോർട്ട് കൊടുക്കും. അത് ഒരു കുട്ടിക്ക് മാത്ത് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ എല്ലാ മാത്തിൽ എല്ലായിടത്തും വേണമെന്നില്ല, ചിലപ്പോൾ ഒരു ടോപ്പിക്കിൽ മാത്രം മതി, അതിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. ചില കുട്ടി അക്കാഡമിക്കലി ഭയങ്കര ബ്രില്ലിയൻ്റ് ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ വേണ്ടത് അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിരിക്കും. ഓക്കെ, ഇവർക്ക് അക്കാഡമിക്കലി ഒരു സപ്പോർട്ടും വേണ്ട. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ILP ആ കുട്ടിക്ക് വേറൊരു കുട്ടിക്ക് മാത്തിൽ, രണ്ടാമത്തെ കുട്ടിക്ക് ഇംഗ്ലീഷിലും സപ്പോർട്ട് കൊടുക്കുമ്പം മൂന്നാമത്തെ കുട്ടിക്ക് ചിലപ്പോൾ ഒരു സോഷ്യൽ സിനാരിയോയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള സപ്പോർട്ടായിരിക്കും, വേറൊരു കുട്ടിക്ക് ആങ്കർ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതായിരിക്കും, വേറൊരു കുട്ടിക്ക് കോൺഫിഡൻ്റ്ലി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും.
ഇതൊക്കെ നമ്മുടെ നോർമൽ സ്കൂളിൽ കേട്ടിട്ട് പോലും
ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല. ഇതുകൊണ്ടാണ് പല ആളുകളും ജോലി ഇല്ലാതെയും ഇഷ്ടപ്പെട്ട ജോലിയിൽ ചെയ്യാൻ പറ്റാതെയും ബുദ്ധിമുട്ടിയും സ്ട്രഗിൾ ചെയ്തും ഒക്കെ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഈ ഒരു സിസ്റ്റം ആണ് സ്കൂളിൽ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പേരൻസ് ഭയങ്കര എക്സൈറ്റഡ് ആവും. ചില പേരൻസിന് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പം അവരുടെ പേരൻസ്, അതായത് കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസ് സമ്മതിക്കത്തില്ല, നിങ്ങൾ ഇന്ന സ്കൂളിൽ വിട്ടാലേ അവൻ കാര്യം, ഞാനൊക്കെ നീയൊക്കെ അങ്ങനെയല്ലേ പഠിച്ച്, നിന്നെ ഞാൻ അങ്ങനെയല്ലേ വളർത്തിയത്. പക്ഷേ കാലം മാറി, ടെക്നോളജി മാറി, നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലികൾ മാറി. ഇന്ന് 4-ലും 5-ലും പഠിക്കുന്ന കുട്ടികൾ 2040 അവൻ ജോലിക്ക് കയറാൻ പോകുന്നത്. ഓക്കെ, അല്ലെ 2035 നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ അടുത്ത 10 വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന്?
ഫോർ എക്സാമ്പിൾ, ഞാൻ പഠിക്കുമ്പം നമ്മൾ HTML C++ ഒക്കെ പഠിച്ചത്, ആ സാധനം ഇപ്പൊ ഇല്ല,
ഒരു കാര്യമില്ല പഠിച്ചോണ്ട്, ഒരു കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഗ്രാൻഡ് പേരൻസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില പേരൻസ് എന്നെ വിളിച്ച് വളരെ സങ്കടം പറയാനുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് പക്ഷെ ഗ്രാൻഡ് പേരൻസ് സമ്മതിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഗ്രാൻഡ് പേരൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ ഇൻ റിയാലിറ്റി അവിടെ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കണം. അവർക്ക് അവരെ ഇവൻച്വലി അവർ കുട്ടിയുടെ പ്രോഗ്രസ് ഒക്കെ കാണുമ്പം അവർ മനസ്സിലാവും ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എന്താണെന്ന്. അതുപോലെ ചില പേരൻസിന് ട്യൂഷന് വിട്ടാലേ മതിയാവത്തുള്ളൂ. അപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നില്ല കുട്ടിക്കുണ്ടാവുന്ന ഡാമേജ് എന്താണെന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നില്ല. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇതൊക്കെ പേരൻസിനെ പറഞ്ഞ് മാക്സിമം മനസ്സിലാക്കും. ചില പേരൻസ് ഇപ്പോഴേ 2 പ്രീ സ്കൂളിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ 2-2.5 വരുമ്പം എൻ്റെ കുട്ടി 1-ാം ക്ലാസ്സിൽ ഇന്ന വയസ്സിൽ പോകണം, കാര്യം കുറച്ച് ഒരിക്കലും ഡിലേ വരാൻ പാടില്ല, കാര്യം എന്ന് പറഞ്ഞാൽ 16-ാം വയസ്സിൽ എൻട്രൻസ് എഴുതുമ്പോൾ അവിടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ഒരു വർഷം പോകുമ്പോൾ ആ വർഷം ഇവിടെ സേവ് ചെയ്യണം. അപ്പോൾ അപ്പം ഞാൻ ചില സമയത്ത് ആലോചിക്കും, കൊച്ചിന് 2.5 കൊച്ച് 16-ാം വയസ്സിൽ എൻട്രൻസ് എഴുതുമെന്ന് മാത്രമല്ല എൻട്രൻസ് ഫെയിലാകുമെന്നും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നും അങ്ങനെയുള്ള പേരൻസും അവരുടെ കാഴ്ചപ്പാടുകളും വളരെ വിയേർഡാണ് ആക്ച്വലി.
പക്ഷെ ഒത്തിരി പേരൻസ് ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി ആൾക്കാർ
ഒരുപാട് വരുന്നുണ്ട്.
അതായത് പുതിയതായിട്ട് കുട്ടികളെ അവരുടെ രീതിക്ക് കൂടുതൽ മനസ്സിലാക്കാനും അവരുടെ കൂടെ, ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തുമ്പോൾ ഞാൻ കൂടുതലും പുതുതായിട്ടുള്ള കാര്യങ്ങൾ അവൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം കേട്ടിട്ട് പുതുതായിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഒക്കെ നോക്കുക.
അങ്ങനെയുള്ള പേരൻസ് ആണ് ഇനി മുന്നോട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ സ്കൂളിൽ ഡിസ്കഷനിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇനിയും അടുത്ത പുതിയ പേരൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടൈം പേരൻസ് എന്ന് പറയുന്നത് ജെൻ സി പേരൻസ് ആണ്. അതായത് 2000 ജനിച്ച കുട്ടികളാണ് അടുത്ത 2-3 കൊണ്ട് പേരൻസ് ആകാൻ പോകുന്നത്. അപ്പോൾ ഈ ജെൻ സി പേരൻറ്റിങ്ങിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കും. കാര്യം എന്നു പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ ലോകം മാറുന്നത് അവർ കണ്ട് വളർന്നവരാണ്, അവർ ടെക്നോളജിയുടെ ഭാഗമായവരും അവർ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ സ്ട്രഗിൾ ചെയ്ത് അനുഭവിച്ചവരും ആയതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഏത് സിസ്റ്റത്തിലൂടെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടായിട്ടുള്ളവരായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അങ്ങനെ ആകണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.
ഞാൻ 90s kid
അല്ല, പക്ഷെ 90s kids ഇപ്പം എൻ്റെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ പേരൻസ് ഡെഫിനറ്റ്ലി 90s അല്ലെങ്കിൽ 80s പേരൻസ് ആണ്. അപ്പോൾ അവർക്കും അവരും വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് ഒരു സ്ട്രഗിളിലൂടെയാണ് ഞങ്ങളുടെ സ്കൂളിൽ വരാനുള്ള ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ അവരുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ച് ഹാപ്പി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന കാണുമ്പം അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഞങ്ങൾക്ക് അക്കാഡമിക്സ് മാത്രമല്ല, നമുക്കവിടെ കുട്ടികൾ യോഗ പഠിക്കുന്നുണ്ട്, ആർച്ചറി പഠിക്കുന്നുണ്ട്, കാർപ്പൻട്രി പഠിക്കുന്നുണ്ട്, പ്ലംബിംഗ് പഠിക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ റോബോട്ടിക്സ് പഠിക്കുന്നുണ്ട്, ഡിസൈൻ തിങ്കിങ് പഠിക്കുന്നുണ്ട്, ബേക്കിംഗ് കുക്കിംഗ് പഠിക്കുന്നുണ്ട്, ക്രിക്കറ്റിന് ട്രെയിനിങ് ഉണ്ട്, ഫുട്ബോളുണ്ട്, യോഗ ബാഡ്മിന്റൺ ഉണ്ട്, അങ്ങനെ ഇതെല്ലാം ഇവർ പഠിക്കുന്നുണ്ട്. അപ്പം ഒരു ലൈഫ് ഹോളിസ്റ്റിക് ആയിട്ട് ഒരു ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനിയും അഡ്വാൻസ് ലെവൽ അഡ്വാൻസ് ക്ലാസ്സസിലോട്ട് പോകുമ്പം നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻറ്റേൺഷിപ്സ്, സെക്സ് എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മെൻറ്റൽ വെൽബീങ്ങിന് വേണ്ടിയുള്ള പല കോഴ്സസ്, അങ്ങനെ ഞങ്ങൾ ഒരു 10-14 കോഴ്സസ് ഓൾറെഡി ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക.
ലൈക്ക് നമ്മുടെ സ്കൂൾ ഞങ്ങൾ പഠിച്ച സമയത്തൊന്നും മെൻ്റെ നീ തീർന്ന് പൊട്ടനാന്ന് പറഞ്ഞ് കിടക്കുന്ന ആ ഒരു സാധനമാണ്. പക്ഷേ ഇപ്പം മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഈ ഫ്രണ്ട്സ് സ്കൂളിൽ മെന്റൽ ഹെൽത്തിന് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതൊരു എങ്ങനെയാണ് സിലബസിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്?
അതിന്റെ വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ പുതിയ പിള്ളേർക്ക് ടെൻഷൻ എന്ന് പറയുന്ന സാധനമായിരുന്നു നമ്മുടെ കാലത്തുണ്ടായിരുന്നു. ഇപ്പൊ ടെൻഷൻ എന്ന് പറയുന്ന വാക്ക് ഇല്ല,
ചെറിയൊരു ചേഞ്ച് വന്നില്ല. അതും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഡിപ്രഷൻ നമ്മൾ ആവശ്യമില്ലാതെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഒരാൾ ഡിപ്രസ്ഡ് ആകുമ്പം ആരും കെയർ ചെയ്യുന്നില്ല. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ
നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ടെൻഷൻ വന്നിട്ട് ആങ്സൈറ്റിയെ കൂടി ആകെ ഇതാവും. പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഇതിന്റെ പേര് ഡിപ്രഷൻ.
അപ്പൊ അവിടെയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഓക്കെ, അവിടെ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൾച്ചർ സ്കൂളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ, ടീച്ചേഴ്സും ടീച്ചേഴ്സും തമ്മിലും, ടീച്ചേഴ്സ് ആയമാർ തമ്മിൽ, ടീച്ചേഴ്സ് ഡ്രൈവേഴ്സ് തമ്മിൽ, ഇവരൊക്കെ തമ്മിൽ വളരെ, ഇൻക്ലൂഡിങ് ഞാൻ ആസ് എ ഡയറക്ടർ, എൻ്റെ ടീം ഓഫ് ടീച്ചേഴ്സും എൻ്റെ നോൺ ടീച്ചിങ് സ്റ്റാഫുമായിട്ട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എൻ്റെ സ്കൂളിൽ കൾച്ചർ, എൻ്റെ കൾച്ചർ. എൻ്റെ ഓഫീസ് ഒരു ഓപ്പൺ ഡോർ ഓഫീസാണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അതല്ലാതെ ഡയറക്ടറിനെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കണം അങ്ങനെയൊന്നും ഇല്ല. ആർക്ക് എന്ത് വേണമെങ്കിലും വന്ന് സംസാരിക്കാം അവരുടെ പ്രശ്നങ്ങൾ. എൻ്റെ പല ടീച്ചേഴ്സിൻ്റെയും ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞങ്ങൾ തിരിച്ചും ഞങ്ങളുടെ കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. എന്നെ തമാശയ്ക്ക്, എന്നെ ചില സമയത്ത് അവർ തമാശയ്ക്ക് കളിയാക്കാറുണ്ട്, ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ തിരിച്ചു വരെ കളിയാക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് നമ്മുടെ ഓർഗനൈസേഷനിലുണ്ട്. ഈ ഒരു കൾച്ചറാണ് ക്ലാസ് റൂംസിലും. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് ഒരു പേടിയില്ല. ഈ ആ ഒരു കൾച്ചർ ഈസ് ദ ബിഗിനിങ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, ആ കൾച്ചർ ഒരു പ്ലേ സ്കൂൾ തൊട്ട് 2 വയസ്സുള്ള കുട്ടി വരുമ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ ടീച്ചറിനെ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ടീച്ചർ ഒരു സേഫ് സ്പേസാണ്. എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ എൻ്റെ ടീച്ചറിനോട് പറയാമെന്നും എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാൻ ഇവരെല്ലാം ഉണ്ടെന്നും എന്നെ ഒറ്റപ്പെടുത്തത്തില്ലെന്നും ഞാൻ പൊട്ടനാണെന്നും മണ്ടനാണെന്നും കളിയാക്കിയും ബുള്ളി ചെയ്തും മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതും അങ്ങനെ ഒരു സ്പേസ് അല്ല എന്നുള്ളൊരു തോന്നലാണ്.
ബേസിക്കലി നമ്മുടെ ഇമോഷൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് എന്ത് ഇമോഷനാണ് നമുക്കുള്ളതെന്ന് ഷെയർ ചെയ്യാൻ
പറ്റണം.
അതിൽ നിന്ന് ഒരു റിലീഫ് മറ്റുള്ളവരിൽ നിന്ന് കണ്ടെത്താനും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇമോഷൻ എന്താന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ഞാൻ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒരു ഐഡിയ ഉണ്ടാവില്ല. എനിക്കിത് മനസ്സിലായാലും മറ്റൊരാളിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞു കൊടുക്കാതെ ഇത് ഉള്ളിൽ വെച്ചിട്ട് ഇതിനെ തന്നെ അതിനകത്തിട്ട് ഡെവലപ്പ് ചെയ്ത് വലുതാക്കി ഇതിനെ വേറൊരു സ്റ്റേജിലോട്ട് കൊണ്ടുപോയി.
അല്ല, തൗഫീഖ് പറഞ്ഞ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യം, അതായത് ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഇമോഷൻ എന്താണെന്നുള്ളതിനെ തിരിച്ചറിയാൻ പറ്റണം. അത് ആങ്സൈറ്റി ആണോ, സ്ട്രെസ് ആണോ, ഫ്രസ്ട്രേഷൻ ആണോ, സാഡ്നെസ് ആണോ, ആങ്കർ ആണോ. നമുക്കിങ്ങനെ ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും സാഡ്, ഹാപ്പി, എക്സൈറ്റഡ്, ആംഗ്രി ഇതൊക്കെ ഉള്ളൂ. എത്ര ഇമോഷൻസ് ഉണ്ട്! അപ്പൊ ഇതിനെ നമുക്ക് ഡീകോഡ് ചെയ്ത് കുട്ടികൾക്ക് സെൽഫായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. 2, ആ ഇമോഷനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അവരെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്കൂളിൽ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു പീസ് കോർണർ ഉണ്ട്. ഓക്കെ, ഈ പീസ് കോർണർ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് ഒരു കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ വന്ന് ഒരു 2 മണിക്കൂർ കഴിയുമ്പം ഇച്ചിരി ഓവർവെൽംഡ് ആണ്, അവൻ ഇച്ചിരി സ്ട്രെസ്ഡ് ആയിട്ട് തോന്നുന്നു. അവനെ ആ ക്ലാസ് റൂമിൽ നിർത്തി കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ട്രഡീഷണൽ സ്കൂളിലാണെങ്കിൽ നമുക്ക് ഒരു ബ്രേക്ക് എടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എന്ത് പറയും? സാധാരണഗതിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ആ ക്ലാസ്സിൽ ഇരുന്നാലേ പറ്റത്തുള്ളൂ. ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡസ്റ്റർ പറന്നു വന്ന് തലക്കടിക്കും. ഓക്കെ, അല്ലെങ്കിൽ ടീച്ചർ എന്തെങ്കിലും ഒരു വേർഡ് വിളിച്ച് നമ്മളെ എഴുന്നേപ്പിക്കും. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു സിസ്റ്റം, ഒരു കുട്ടിക്ക് ആ പീരീഡിൽ ഇരിക്കാൻ ഒരു മനസ്സില്ല. അവൻ സ്ട്രെസ്ഡ് ആണല്ലേ, അവൻ സാഡ് ആണല്ലേ, അവൻ എന്തൊക്കെയോ ഇമോഷൻസിൽ കൂടെ പോവാണ്. ഹീ ഈസ് പ്രോബബ്ലി നോട്ട് ഏബിൾ ടു റിയലൈസ് ഇറ്റ്. ഓക്കെ, ഗിവ് ഹിം സം സ്പേസ്. അവനെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവാം, പീസ് കോർണറിൽ പോയിരിക്കാം. അവിടെ പോയിരുന്ന് അവനെ എഴുതാം, അവനെ വരയ്ക്കാം, അവന് കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം, അവനൊരു ബുക്ക് വായിക്കണമെങ്കിൽ വായിക്കാം, അവന് ചിലപ്പോൾ ഒരാളോട് സംസാരിക്കണം തോന്നും. അപ്പം ഞങ്ങൾക്ക് ഒരു ടീച്ചറിനെ വിളിച്ചുകൊണ്ട് അവൻ അവിടെ പോയിരിക്കാം, അല്ലെങ്കിൽ ഒരു മരത്തിനടി പോയിരിക്കാം, അവന്റെ മനസ്സിൽ തോന്നുന്നത് ആ ഒരു സ്പേസ് ഉണ്ട്,
ഫ്രീഡം. മൈ ഗോഡ്.
അപ്പോൾ അവിടെ ഒരു പീസ് അറ്റ് ഗെറ്റിംഗ് ഹിം ടു ബി അറ്റ് പീസ് ആൻഡ് ബീങ് ഏബിൾ ടു റെക്കഗ്നൈസ് ഹിസ് ഇമോഷൻ, മാനേജ് ദാറ്റ് ഇമോഷൻ ആൻഡ് സ്ലോലി ബി ഏബിൾ ടു കം ഔട്ട് ഓഫ് ഇറ്റ് എന്നാണ് അവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെറിയ കാലം ഏജ് തൊട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണെങ്കിൽ നമുക്ക് നമ്മൾ വലുതാകുമ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ ഈ പീസ് കോർണർ പല രീതിയിൽ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ദേഷ്യം വരുമ്പോൾ വായിൽ വെള്ളം കുടിച്ച് കുളിക്കി വെക്കുക, അല്ലെങ്കിൽ ബ്രത്ത് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ നമ്മൾ പലപ്പോഴും ഇതെല്ലാം കൺട്രോൾ മെഷേഴ്സാണ്. പക്ഷെ മാനേജിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യണം എങ്കിൽ ഇത് വളരെ
സിസ്റ്റമാറ്റിക്കാണ്. എല്ലാവരുടെ ഫാമിലിയിലും നടക്കുന്ന പ്രശ്നം, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്.
എക്സാക്ട്ലി.
ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ആള് നല്ല സ്ട്രെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, വർക്ക് റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇത് എന്താണെന്ന് അടുത്ത ആളിനെ ഭാര്യയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള
പറ്റുന്നില്ല.
ഇല്ല കാര്യം, ഇനി ഞാൻ എന്നെ പറയുമ്പോൾ എന്റെ നിലവാരം താഴ്ന്നു പോകും, ഞാൻ പറയുമ്പോൾ അവൾ എന്തിനെ പറ്റി
വിചാരിക്കും.
അതെ, ഇതെല്ലാം കുറച്ചുകൂടെ
അവിടെ ഒന്ന് തിരിച്ചറിവ്, രണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ്, അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
അപ്പുറത്ത് നിൽക്കുന്ന ആളിനും ആ ഒരു
ഇത് വേണം അയാൾ കേൾക്കാനുള്ള. അപ്പം എല്ലാരും ഈ ഒരു സിസ്റ്റത്തിൽ ട്രെയിൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, തൗഫീഖ് മാറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ സൊസൈറ്റി എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും, എന്ത് പീസ്ഫുൾ ആൻഡ് കാം ആയിരിക്കും, എന്ത് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും, എന്ത് എംപത്തറ്റിക് ആയിരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പം മെന്റൽ ഹെൽത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കലി ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഒരിക്കലും പറയാൻ പാടില്ല ആണുങ്ങൾ കരയാൻ പാടില്ല.
ഓക്കെ,
അതൊരു തെറ്റായ സാധനമാണ്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കരയേണ്ടപ്പം കരയണം അല്ലേ. അപ്പോൾ അതൊരു മനുഷ്യന് മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. അവിടെ നമ്മൾ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നീട് ഒരു ഒരു വോൾക്കാനോ പോലെ പൊട്ടിത്തെറിച്ച് വരുന്ന സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ കരയേണ്ട സമയത്ത് കരയണം, ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം വരണം. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ അത് പറയേണ്ട രീതിയിൽ, പറയേണ്ട സമയത്ത് അവതരിപ്പിക്കേണ്ടതായ ഭാഷയിലൂടെ രീതിയിലൂടെ അവതരിപ്പിക്കാൻ പറ്റണം. അപ്പോൾ ഒരു സേഫ് സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ പേരൻസ് കുടുംബത്തിലൊരു സ്ട്രെസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ലെറ്റ് ദ സ്കൂൾ നോ, സ്കൂളിനെ അറിയിക്കുക. അപ്പം ഞങ്ങൾ ആ കുഞ്ഞിന് സ്കൂളിൽ ഒരു സ്പെഷ്യൽ സപ്പോർട്ട് സിസ്റ്റം കൊടുക്കും, ഒരു കെയർ കൊടുക്കും. ഇപ്പം വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരു ഗസ്റ്റ് വന്നു, ഒരാഴ്ചയായിട്ട് ഗസ്റ്റാണ്, നിങ്ങൾക്ക് കൊച്ചിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പം ആ കുഞ്ഞ് വളർന്നു വരുന്ന പ്രായത്തിൽ ഒരാഴ്ച ശ്രദ്ധ കിട്ടിയില്ലെന്ന് പറയുമ്പം ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ അല്ലെ ആ മോളുടെ ഉള്ളിൽ ഒരു വലുവുണ്ടാവും, അല്ലെ ഒരു സങ്കടം ഉണ്ടാവും. അപ്പം സ്കൂളിൽ വരുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഇത് മനസ്സിലാക്കി ആ കുട്ടിയുടെ കൂടെ കൂടുതൽ സമയം ഇരുന്നു ലഞ്ച് കഴിക്കുന്നു, വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അപ്പോൾ ആ കുഞ്ഞിന് ഒരു ഫീലിംഗ് ഓഫ് ലവ്ഡ് വോണ്ടഡ് വരുവാണ്, ഒരു ബിലോങ്ങിങ്, ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് വരുവാണ്. ഇത് ആ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ആ കുട്ടിയുടെ ചുറ്റുമുള്ള സമൂഹത്തിലും ഇത് പ്രാക്ടീസ് ചെയ്യും. സോ ദാറ്റ് ഈസ് ബേസിക്കലി ഞങ്ങൾ മെൻറ്റൽ ഹെൽത്തിന് ചെയ്യുന്നത്. ആൻഡ് സ്ട്രെസ് പരമാവധി കുറയ്ക്കുക എന്നുള്ള, നേരത്തെ ചോദിച്ച ചോദ്യമായിട്ട് ക്ലബ് ചെയ്ത് പറയുമ്പോൾ പല പേരൻസും ചോദിക്കും, നിങ്ങളുടെ ഈ സിസ്റ്റത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഹൈലി കോമ്പറ്റിറ്റീവ് വേൾഡിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ചോദ്യം പല പേരൻസും ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഒരു അഞ്ചാം ക്ലാസ് വരെയൊന്നും ഇവരെ ഒരു കോമ്പറ്റീറ്റീവ് സ്പേസിൽ ഇടേണ്ട ആവശ്യമില്ല. അവരുടെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുക, അവരുടെ ഈ മെൻ്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്യുക, അവരുടെ അക്കാഡമിക് ഫൗണ്ടേഷൻസ് കറക്റ്റായിട്ട് ബിൽഡ് ചെയ്യുക, അവരുടെ ബേസിക് ലൈഫ് സ്കിൽസ് ബിൽഡ് ചെയ്യുക. ഇത് കഴിഞ്ഞ് സ്ലോലി നമുക്ക് അവരെ ഓരോ കോമ്പറ്റീഷൻസിനോടൊക്കെ എക്സ്പോസ് ചെയ്യാം. എന്നിട്ട് ഡോക്ടറാകാൻ പോകേണ്ട ആൾ നീറ്റിന് വേണ്ടിയും കീമിന് വേണ്ടിയും അല്ലെങ്കിൽ കാറ്റിന് വേണ്ടിയും ഒക്കെ പ്രിപ്പയർ ചെയ്തോട്ടെ. ഒന്നാം ക്ലാസ് തൊട്ടേ അവർ ഇതിനെ ട്രോമറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ലേ? ഈ ചൈൽഡ്ഹുഡ് ട്രോമയാണ് നമ്മൾ ആസ് അഡൽസ് നമ്മൾ കാണിക്കുന്നത്.
ഇറ്റ്
വിൽ റിഫ്ലക്ട് ഇൻ എവറിതിങ്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു എക്സ്പേർട്ട് അല്ല, ഒരു ഒരു സൈക്യാട്രിസ്റ്റിനോ ഒരു സൈക്കോളജിസ്റ്റിനോ ബെറ്റർ ആയിട്ട് പറയാം. പക്ഷേ പലപ്പോഴും നമ്മുടെ അഡൽട്ട്ഹുഡിലെ നമ്മുടെ എല്ലാ ബിഹേവിയറൽ പാറ്റേൺസും നമ്മുടെ ചൈൽഡ്ഹുഡുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ആ ചൈൽഡ്ഹുഡിൽ നമ്മളിത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് വാട്ട് വി ഡു അറ്റ് ദ ഫ്രണ്ട് സ്കൂൾ.
എൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ച പഴയ സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു ബുള്ളിങ്. ലൈക്ക് മറ്റുള്ള കുട്ടികൾ നമ്മളെ വന്ന് ബുള്ളി ചെയ്യുന്നൊരു സ്ഥലം. അപ്പം ഫ്രണ്ട് സ്കൂളിൽ അല്ലെങ്കിൽ ഈ എക്സ്പീരിയൻഷ്യലാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ് ഈ ബുള്ളിങ് തടയാൻ വേണ്ടിയുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്?
ഇതിന് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങുമായിട്ട് ഒരു കണക്ഷനൊന്നുമില്ല. എക്സ്പീരിയൻഷ്യൽ ലേണിങ് സിസ്റ്റത്തിൽ ബുള്ളിങ്ങിനെതിരായിട്ട് നമുക്ക് പിള്ളേരെ ട്രെയിൻ ചെയ്യാം, ട്രഡീഷണൽ സ്കൂളിങ്ങിലും ഒക്കെ ചെയ്യാം. അത് ആ സ്കൂളിന് അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. വാട്ട് വി ബേസിക്കലി ഡു ഇസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കൾച്ചറാണ്. ഓക്കെ, നമ്മുടെ സ്കൂളിലെ കൾച്ചർ ഈസ് ബേസിക്കലി ഒരു ബുള്ളിങ് ഇല്ലാത്ത ഒരു കൾച്ചർ എല്ലാ ലെവലിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് ടീച്ചേഴ്സിൻ്റെ തമ്മിലുള്ള റിലേഷൻഷിപ്പിലായിക്കോട്ടെ, കാര്യം കുട്ടികൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്യും. അവരിതൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്ത് അബ്സോർബ് ചെയ്യണം. അപ്പോൾ എല്ലാ ലെവലിലും നമ്മൾ അവരെ ഓറിയൻറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്യുക. അഡൾട്ട്സിന് ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ബുള്ളിങ് പോലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, അങ്ങനെ ഒരു ഒരു കൾച്ചർ ഇല്ലാതെ കൊണ്ടുവരിക, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പല മോഡ്യൂൾസ് ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വിഷ്വലി ഉള്ളതുണ്ട്, കിനസ്തെറ്റിക്കലി റോൾ പ്ലേസിലൂടെയും തിയേറ്ററിലൂടെയും ഡ്രാമാസിലൂടെയും നമ്മളിവരെ ബുള്ളിങ്ങിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻസ് കൊടുക്കുന്നുണ്ട്. മറ്റ് ബുള്ളീഡ് ആകുന്ന കുട്ടിക്ക് എന്താണ് ആ കുട്ടി അനുഭവിക്കുന്നതിനുള്ള എന്നുള്ളതിൻ്റെ സെൻസിറ്റൈസേഷൻ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ബുള്ളി ചെയ്യുന്നത് കോൺഫിഡൻ്റ് അല്ലാത്തവർ, അവരുടെ കുറവുകളെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ബുള്ളീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് അവരെ സെൻസിറ്റൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാനൊരു ബുള്ളിയാകാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുകയും അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് കോൺഫിഡൻ്റ്ലി ടീച്ചേഴ്സിനോട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉള്ളിടത്ത് അവർക്കത് ഡിസ്കസ് ചെയ്യാനും പറ്റും. അവരൊന്നും കവറപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ കവറപ്പ് പ്രോസസ്സിലാണ് ഈ ബുള്ളീസ് ഉണ്ടായി വരുന്നത്. പിന്നെ എന്നിരുന്നാലും ഈ പ്രായത്തിൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ടി വി ചാനൽസിൽ നിന്നും മൂവീസിൽ നിന്നും വേറെ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്നും ഫാമിലി കൾച്ചറിൽ നിന്നും ഒക്കെ ഇവരിത് പിക്ക് ചെയ്യും. അപ്പം ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല ബുള്ളിങ് ഇല്ല എന്നുള്ളത്. ബുള്ളിങ് വരാറുണ്ട്. നമ്മൾ ആ കേസസ് കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യും. അവരെ നമ്മൾ ബുള്ളീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ഡിഫറെൻ്റ് ആവുന്നത്. നമ്മൾ അവരെ വിളിച്ച് അവരുമായിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷനാണ് ആദ്യം. ആദ്യമേ അവിടെ ഒരു ഫയറിങ് ഇല്ല, ആദ്യമേ അവരോട് ദേഷ്യപ്പെടുകയല്ല. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഒരു ബുള്ളി ആവുന്നതെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കോർ ഇഷ്യൂ കണ്ടുപിടിക്കുക. ചിലപ്പോൾ വീട്ടിൽ അറ്റൻഷൻ കിട്ടാത്തതായിരിക്കും, അല്ലെ വീട്ടിൽ രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടായി, അപ്പം പേരൻസിൻ്റെ അറ്റൻഷൻ അങ്ങോട്ട് പോയി, അപ്പോൾ ഈ മോൻ ഫീൽ ഡിജക്റ്റഡ് അല്ലെ റിജക്റ്റഡ് അല്ലെങ്കിൽ അൺവാണ്ടഡ്, അപ്പം അതാണ് ഇവിടെ വോണ്ടഡ് ആകാനുള്ള ഒരു ശ്രമമായിരിക്കും. അപ്പോൾ എന്താണ് ഈ കുട്ടിയുടെ കോർ ഇഷ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. അത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത്. വി ആർ വിത്ത് യു, വി ആർ ഹിയർ ടു ഹെൽപ്പ് യു, വി ആർ ടുഗെദർ എന്നുള്ളൊരു ഫീലിംഗ് ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഈ കോൺവെർസേഷനെ ബേസ് ചെയ്ത് പേരൻസിനോട് സംസാരിക്കും, അവർക്ക് നമ്മൾ ഫീഡ്ബാക്ക്സ് കൊടുക്കും. നമ്മളെ നമുക്ക് സ്കൂളിൽ സപ്പോർട്ട് ചെയ്യുന്ന കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റും തെറപ്പിസ്റ്റുകളും ഒക്കെ ഉണ്ട്. അവരുടെ അടുത്തു നിന്ന് നമ്മൾ ഫീഡ്ബാക്ക്സ് എടുക്കും. നമ്മൾ ഈ കുട്ടിയെ ക്ലാസ്സിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ ഫ്രണ്ട്സ് സർക്കിളിൽ നമ്മൾ എന്തൊക്കെ സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം, ഇതെല്ലാം മനസ്സിലാക്കിയാണ് നമ്മൾ ആ ബുള്ളി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ആ കുട്ടീനെ ഹെൽപ്പ് ചെയ്യുന്നത്. പലയിടത്തും സംഭവിക്കുന്നത് നമ്മൾ ഉടനെ പേരൻസിനെ വിളിക്കുന്നു, നിങ്ങൾ കൊച്ചിനെ വളർത്തുന്നത് ശരിയല്ല, നിങ്ങളുടെ കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താ, അവനെയും ട്രോമറ്റൈസ് ചെയ്യുകയാണ്, അവൻ്റെ പേരൻസിനെയും ട്രോമറ്റൈസ് ചെയ്യുക. പേരൻസ് വീട്ടിൽ പോയി കൊച്ചിനെ ഇതിനും മേലെ ട്രോമറ്റൈസ് ചെയ്യും.
ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ദ കോർ ഇഷ്യൂ, നമ്മൾ
ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് ആൻഡ് ബ്ലെയിമിംഗ് എവരിബഡി എൽസ്. അസുഖം എന്താണെന്ന്, എന്തുകൊണ്ടാണ് അസുഖം ഉണ്ടാകുന്നതെന്ന് അറിയാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് സെക്സ് എഡ്യൂക്കേഷൻ. ഞങ്ങൾ പഠിച്ച സ്കൂളിലൊക്കെ 9-ാം ക്ലാസ്സിൽ ഇതൊരു ചാപ്റ്ററായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടീച്ചർമാർ പറഞ്ഞു നിങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിക്കും. 10-ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ, അതിനപ്പോൾ ഇതിനെപ്പറ്റി പറയണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ സെക്സ് എഡ്യൂക്കേഷൻ ഞങ്ങളുടെ സാധനം ഇല്ലായിരുന്നു, ഞങ്ങളുടെ ടോപ്പിക്കേ ഇല്ലായിരുന്നു. അപ്പം ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളത് കറക്റ്റ് പറഞ്ഞ് കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ അവരെന്തായാലും ഇത് ഗൂഗിളിൽ പോയി തപ്പും. അപ്പം ദേ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് റോങ് ഇൻഫർമേഷൻ.
കറക്റ്റ്.
അപ്പം നമ്മളത് ഈ എക്സ്പീരിയൻസിൽ ആണെങ്കിലും ഫ്രണ്ട് സ്കൂളിലും എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്?
മാത്യു പറഞ്ഞതിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 9-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട സാധനമല്ല. അപ്പം നമ്മൾ പലപ്പോഴും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെക്സ് എന്നുള്ള പ്രോസസ്സിനെ, ഇന്റർകോഴ്സ് എന്നുള്ള പ്രോസസ്സിനെ മാത്രമേ കുറിച്ച് ചർച്ച ചെയ്യുന്നത്.
അതെ, വളരെ കറക്റ്റ്.
അതാണ് ഈ 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിലും പഠിക്കുന്നത്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ മാത്യു പറഞ്ഞ പോലെ തന്നെ 10-ാം ക്ലാസ്സിൽ എനിക്ക് ആ സെഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടോപ്പിക്ക് വന്നതും പോയതും ഞങ്ങളുടെ ക്ലാസ്സിൽ ആർക്കും മനസ്സിലായില്ല. എന്നിരുന്നാലും നമ്മളൊക്കെ ഈ ഇൻ്റർനെറ്റിലും ഒക്കെ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ പാരലൽ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ തേടി പോകുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഓരോ ടീനേജ് കാലത്തിലുണ്ട്. ആ കാലഘട്ടം ഓരോ ഇത് വർഷം കഴിയും തോറും, ജനറേഷൻ കഴിയും തോറും, ഈ പഴയ പോലെ അല്ല, ജനറേഷൻ ഗ്യാപ്പ് വളരെ ചെറുതായി ചെറുതായി വരിക. പണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കുട്ടി ആദ്യമായിട്ട് ഫോണിന് എക്സ്പോസ്ഡ് ആവുന്നത് 14-ാം വയസ്സിലോ 15-ാം വയസ്സിലോ ആണെങ്കിൽ ഇന്ന് പല കുട്ടികളും ഫോണിന് എക്സ്പോസ്ഡ് ആവുന്നത് 8-ാം വയസ്സിലോ 9-ാം വയസ്സിലോ അതിലും താഴെയാണ്.
അതെ,
ഓക്കെ. ഇതൊരു സാഡ് റിയാലിറ്റിയാണ്. ഞങ്ങൾ ഒത്തിരി കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന, ഞങ്ങൾ സമ്മർ ക്യാമ്പ്സ് നടത്താറുണ്ട്. അപ്പോൾ ഈ സമ്മർ ക്യാമ്പ്സിൽ എനിക്ക് 16-ാം വയസ്സിലുള്ള കുട്ടികൾ വരും. അപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ പല സ്കൂൾസിൽ നിന്നും പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം.
അത് ആൺകുട്ടികൾ മാത്രമല്ല
പെൺകുട്ടികളും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ഏർലി ഏജിലെ കുട്ടികൾക്ക് ഇന്ന് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ പണ്ട് 16-14 വയസ്സിൽ കുട്ടി പെൺകുട്ടികൾക്ക് പീരിയഡ്സ് വന്നുകൊണ്ടിരുന്നത് 12 വയസ്സായി. ഇന്ന് 8-9 വയസ്സിൽ പെൺകുട്ടികൾക്ക് പീരിയഡ്സ് വന്ന് തുടങ്ങുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണെന്നല്ല പറഞ്ഞ്, പക്ഷെ ഒരു മെജോറിറ്റിയാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും നമ്മുടെ ചേഞ്ചസ് ഇൻ നമ്മുടെ എവല്യൂഷൻ ഡി എൻ എ എല്ലാം ഭാഗമാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് ഫ്രം എ വെരി ഏർലി ഏജ്. ഓക്കെ, അത് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇന്റർകോഴ്സ്, ഇറ്റ് ഈസ് അബൌട്ട് നോയിങ് യുവർ ബോഡി. ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് പീനസ്. ഓക്കെ, നമ്മൾ വീട്ടിൽ ഇതിന് ശുശു എന്നും പി പി എന്നും ഒക്കെ പല പേരിട്ടാണ് ഇതിന് കുഞ്ഞിലേ തൊട്ടേ. അപ്പം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഒരു ബോഡി പാർട്ടിന് ഇന്നതാണ് പേര് എന്ന് പറയുന്നത് പോലും
തെറ്റാണ്. ഞാൻ
ടാബുവാണ് അത്, ടാബുവാണ്. പേരൻസിന് അത് പറയാൻ നാണക്കേടാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ ബയോളജി ക്ലാസ്സിൽ ഈ ടോപ്പിക്സ് ഇന്റർകോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് വന്ന സമയത്ത് ഗേൾസ് വെജൈന എന്നാണ് പറയുന്നത്. പെണ്ണുങ്ങളുടെ വെജൈന അല്ല, ദി ഔട്ടർ ഓപ്പണിംഗ് ഇസ് കോൾഡ് വൾവ. ഓക്കെ, അപ്പോൾ ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചറിന് പോലും ആ പഠിപ്പിക്കുന്ന ചാപ്റ്ററിൻ്റെ പ്രസക്തമായ ഭാഗത്തെ പോലും തെറ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് വി ബേസിക്കലി ഡു ഇസ് വളരെ ചെറിയ ഏജ് തൊട്ടേ കുഞ്ഞുങ്ങളുടെ ബോഡി പാർട്സിൻ്റെ ശരിയായ പേരെന്താണെന്ന് അവരെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അവിടുന്നാണ് ഇത് തുടങ്ങുന്നത്. ഇത് വീട്ടിലും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ സ്കൂളിൽ പീനസ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പം കുട്ടി പറയാണ് അമ്മ എൻ്റെ പീനസ് വേദന എടുക്കുന്നു എന്ന് പറയുമ്പം അമ്മ പറയാണ് പീനസ് അങ്ങനെ ആരോടും പറയല്ലോ, ഷു ചുച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായി. അപ്പോൾ ഇതിനാണ് നേരത്തെ പറഞ്ഞ പേരൻസ് ഓറിയൻറ്റേഷൻ വരണം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. ബട്ട് എന്നിരുന്നാലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് അറ്റ് ഹോം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ദ സ്കൂൾസ് റെസ്പോൺസിബിലിറ്റി. സ്കൂൾ വിൽ എയ്ഡ് ഇറ്റ്, സ്കൂൾ അതിനെ സപ്പോർട്ട് ചെയ്യും, അതിനൊരു ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് ഡ്രൈവ് ചെയ്യും,
എല്ലാം
വരും. ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നല്ല, അവിടെയും തെറ്റാണ്. There is nothing called good and bad touch. It is safe and unsafe touch. അപ്പോൾ അവിടെ
നമ്മൾ പക്ഷെ കൂടുതലും ഇപ്പോഴും പറയുന്നത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നാണ് പറയുന്നത്.
അത് നേരത്തെ പറഞ്ഞ പോലെ, അതായത് നമ്മൾ പറയുന്ന നോമൻക്ലേച്ചർ എല്ലാം തെറ്റാണ്. അപ്പോൾ സേഫ് ആൻഡ് അൺസേഫ് ടച്ച്, ആരാണ് സേഫ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് ഒരു പാർട്ട് ആൻഡ് പാർസലാണ്, രണ്ടുപേരും കൂടെ ഒന്നിച്ച് ജോയിൻ്റ് ആയിട്ട് ഒരു ടീമായിട്ട് ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ്. അവിടെയാണ് ഈ പേരൻസ് ഓറിയൻറ്റേഷൻ്റെ പ്രസക്തി. നമ്മൾ പലപ്പോഴും ട്രുവാൻഡത്ത് മായാസമ്മ എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ ഉണ്ട്. മായാസമ്മ ട്രുവാൻഡത്ത് വരുമ്പോഴൊക്കെ ഫ്രണ്ട് സ്കൂളിൽ മായാസമ്മയുടെ സെഷൻസ് വെക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മായാസമ്മ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. നമ്മൾ പലപ്പോഴും ഈ സെഷൻസൊക്കെ ഫ്രണ്ട് സ്കൂളിലെ പേരൻസിന് വളരെ സ്പെഷ്യൽ റേറ്റിലൊക്കെയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ബട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് ഇതുപോലുള്ള സെഷൻസ്. നമ്മുടെ ആളുകൾക്ക് ഈ സെക്സും സെക്സ് റിലേറ്റഡും ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു കർട്ടൻ്റെ പുറകിൽ സംസാരിക്കാനും കാണാനും ഉള്ള താല്പര്യത്തിനപ്പുറത്തോട്ട് ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എഡ്യൂക്കേഷൻ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ചേഞ്ച് കൾച്ചറിൽ വരണം. അതിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ സ്കൂളിൽ അത് നടക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് അതൊരു ഹാൻഡ് രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്തു പോകേണ്ട ഒരു കാര്യമാണ്.
അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ ഒരു അബ്യൂസ് നടന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് ടീച്ചറിൻ്റെ അടുത്ത് വന്ന് പറയാനുള്ള ധൈര്യം,
അതാണ് സേഫ് സ്പേസ്. ആ സേഫ് സ്പേസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഈ ഷെയ്മിങ് ഒരു പ്രശ്നമാണ് പലയിടത്തും. ഇപ്പോൾ സ്കേർട്ടിന് ഇച്ചിരി നീളം കുറഞ്ഞ ഉടനെ ആ കുട്ടിയെ ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ ആണുങ്ങളുടെ ഒരു ബട്ടൺ തുറന്നിട്ട ഉടനെ നെഞ്ച് കാണിച്ച് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളും ഇത് തന്നെ ട്രോമയാണ്. അപ്പം എനിക്ക് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒത്തിരി പെൺകുട്ടികൾ ആ ട്രോമയിൽ കൂടെ കടന്നുപോയ ആളുകൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റൈൽഡായിട്ട് ഡ്രസ്സ് ചെയ്യാൻ താല്പര്യമുള്ള നീട ലെവലിൽ സ്കേർട്ട് തയ്പ്പിക്കുന്ന പേരൻസിനെ വിളിച്ചിട്ട് നിങ്ങൾ മക്കളെ എന്താക്കാനാണ് വളർത്തുന്നതെന്ന് ചോദിച്ച് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ പെൺകുട്ടികൾ ഫ്രണ്ട്സ് എനിക്കുണ്ട്. നേരെ മറിച്ച് സോക്സ് മുട്ട് വരെ വലിച്ചിട്ട് സ്കേർട്ട് ആംഗിൾ വരെ തയ്പ്പിക്കുന്ന പേരൻസിൻ്റെ പെൺകുട്ടികൾ മക്കൾ വളരെ നല്ലതാണെന്ന് ഡിഫൈൻ ചെയ്ത് എക്സാമ്പിൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് എന്ന് പറയുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. അത് മാറണം. ദാറ്റ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു. ഞങ്ങളുടെ യൂണിഫോം പോലും യൂണിസെക്സ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് വെരി കൺവീനിയൻറ്റ് ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലും ചെയ്യണമെന്ന് പഠിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, പലപ്പോഴും ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് കുട്ടികൾ വീട്ടിൽ ചോദിക്കുമ്പോൾ മാതാപിതാക്കൾ അതിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതിനെ ദേ ഷുഡ് ആൻസർ ഇറ്റ്. അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് അവർ പഠിക്കണം. അതിനാണ് ഈ മായാസമ്മയുടെയൊക്കെ പോലെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഇഷ്ടംപോലെ കോണ്ടന്റ് അവൈലബിൾ ആണ്. കുട്ടികളുമായിട്ട് എങ്ങനെ സെക്സ് കോൺവെർസേഷൻസ്, സെക്സ് എഡ്യൂക്കേഷൻ ബേസ് ചെയ്തുള്ള കോൺവെർസേഷൻസ്, സേഫ് ആൻഡ് അൺസേഫ് ടച്ച്, ബോഡി പാർട്സിനെ കുറിച്ചുള്ള ഏത് പ്രായത്തിൽ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും, ഞാൻ എൻ്റെ മോനെ ആദ്യമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മൂത്രം ഒഴിക്കാനായിട്ട് അവനെ ഞാൻ പഠിപ്പിക്കുകയാണ്. അതായത് ആസ് എ മാൻ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ നമ്മൾ നിന്ന് മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ രണ്ട് മൂന്ന് തമാശയ്ക്ക് പറയാം, രണ്ട് മൂന്ന് തുള്ളി ബാക്കിയുള്ളപ്പോൾ അത് തട്ടിക്കുടഞ്ഞ് കളയണം എന്ന് പറയുന്നത്. ഇത് ഒരു അച്ഛൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ചിലപ്പോൾ ഒരു അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അറിയണമെന്ന് നിർബന്ധമില്ല, ഒരു അച്ഛനാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്.
പക്ഷേ അച്ഛൻ അത് പറഞ്ഞില്ലെങ്കിൽ,
അച്ഛനത് പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടി ചിലപ്പം, അല്ലെങ്കിൽ ഇപ്പം ബാത്റൂം ഇപ്പം ടോയ്ലറ്റ് സീറ്റ് മടക്കി വെച്ചിട്ട് വേണം മൂത്രം ഒഴിക്കാൻ, അല്ലെങ്കിൽ ഫ്ലഷ് അടിച്ചു കഴിഞ്ഞ് നിങ്ങൾ നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കൈ കഴുകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് സ്കൂളിലും പറയാം, യെസ്. പക്ഷേ മൂത്രം ഒഴിച്ചു കഴിയുമ്പം നിങ്ങൾ തട്ടിക്കൊടയണം എന്നൊരു ബോയിയോട് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് ഒരു അച്ഛനാണ് സാധിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക് പെൺമക്കളോടും അച്ഛന്മാർക്ക് ആൺമക്കളോടും തിരിച്ചും പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്പേസ് വീട്ടിലുണ്ടായിരിക്കണം. ദാറ്റ് വിൽ ചേഞ്ച് എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ അവർ സൊസൈറ്റി.
ഈവൻ പീരീഡ്സിനെ പറ്റിയുള്ള ഇതാണെങ്കിൽ പോലും, ലൈക്ക് കുട്ടി വന്നു കഴിഞ്ഞിട്ടല്ലേ ഇതെന്താ സംഭവം, ഫ്രീക്ക് ഔട്ട് ആവുക.
അവിടെ മാറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ആദ്യമായി പീരീഡ്സ് ഉണ്ടാകുമ്പോൾ അതൊരു സെലിബ്രേഷൻ ആയി മാറുന്ന ഒരു സൊസൈറ്റിയാണ്, ഒരു കൾച്ചറാണ് ഇന്ത്യക്കുള്ളത് അല്ലേ. ആ കൾച്ചറുള്ള ഭാരതത്തിൻ്റെ, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പീരിയഡ്സിനെ കുറിച്ച് വളരെ സീക്രട്ടുമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരു ബ്രദർ പോലും സിസ്റ്ററിന് പീരിയഡ് ആയി എന്ന് ഉള്ളത് വീട്ടിലെ മന്ത്ലി ചർച്ചകളിൽ അറിയാൻ പാടില്ല. സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കുന്നു, അല്ലെ. ഇപ്പൊ വന്ന പല പല ഡെവലപ്മെന്റ്സ് ഉണ്ടല്ലോ, ഈ സാനിറ്ററി പാഡ്സിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പല കപ്പുകളും അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ വീട്ടില് ഓപ്പൺ ചർച്ചകൾ ഉണ്ടാകണം. അവിടെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്.
അത് വാങ്ങാൻ പോകാൻ മടി,
വാങ്ങാൻ പോകാൻ മടി.
ഇപ്പം
ഈവൻ നമ്മൾ വലുതായി കഴിഞ്ഞ് നമ്മൾ കോണ്ടം മേടിക്കാൻ പോലും നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് മറ്റേത് മറ്റേത് മറ്റേത്. അത് നമ്മുടെ അപ്ബ്രിംഗിങ്ങിന്റെ കൾച്ചറിന്റെ പ്രോബ്ലം ആണ്.
യെസ്. അപ്പൊ നമ്മള് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെ പറ്റി, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തു. നമ്മളിപ്പോ ഫ്രണ്ട് സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ, ഫ്രണ്ട് സ്കൂളിന്റെ ഒരു എന്താ പറയാ, ഒരു ലെഗസി, ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒത്തിരി മുന്നേ ഉള്ളൊരു സംഭവമാണ്. അപ്പം അത് ഇവിടെയുള്ള പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ.
അതെ. ആക്ച്വലി ദ ഫ്രണ്ട് സ്കൂൾ എന്ന് പറയുന്നത് ഒരു പുതിയ ബ്രാൻഡാണ്, ദ ഫ്രണ്ട് സ്കൂൾ. പക്ഷേ ഫ്രണ്ട്സ് പ്ലേ സ്കൂൾ ആൻഡ് കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത് ഒരു 38 വർഷം പഴമയുള്ള ഒരു ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഒരു ഭാഗമാണെങ്കിൽ വേണമെങ്കിൽ പറയാം. കാര്യം നമുക്ക് ഈ വർഷങ്ങളുടെ ഇടയിൽ മുഖ്യമന്ത്രിമാരുടെ മക്കളും ആഭ്യന്തരമന്ത്രിമാരുടെ മക്കളും ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മക്കളും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ബ്യൂറോക്രാറ്റ്സിൻ്റെയും IPS IAS ഓഫീസേഴ്സിൻ്റെയും ഇവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരുടെയും അതുപോലെ തന്നെ അവരുടെയൊക്കെ കൂടെ തന്നെ നമ്മളെപ്പോലെ എന്നെപ്പോലെയുള്ള സാധാരണ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ മക്കൾ പഠിച്ച് ഒന്നിച്ച് പഠിച്ച് വളർന്ന ഒരു ചരിത്രമുള്ള ഒരു ഒരു സ്കൂളാണ്. അപ്പോൾ അതിനെ ഞാനും എൻ്റെ വൈഫും ഞങ്ങളാണ് ഇപ്പോൾ സ്കൂളിൻ്റെ ഡയറക്ടേഴ്സ്. ഞങ്ങൾ 2019 സ്കൂള് ടേക്ക് ഓവർ ചെയ്ത് 2022 ഇതിനെ കരിക്കുലം മൊത്തം എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലോട്ട് മാറ്റി 2022 ഒന്നാം ക്ലാസ് ലോഞ്ച് ചെയ്ത് ഇപ്പം ഞങ്ങളുടെ ആദ്യത്തെ ബാച്ച് 3rd class എത്തി നിൽക്കുന്നു. അവർ 2034 12th പാസ്സാകും.
അതായത് 10 വർഷം,
അടുത്ത 10 വർഷത്തിനകത്ത് അവർ 12th പാസ്സായി. ഞങ്ങളുടെ സ്കൂള്, ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും മികച്ച എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഓൾട്ടർനേറ്റ് സിസ്റ്റത്തിലുള്ള ഒരു സ്കൂളായി മാറണം എന്നുള്ളതിന്, അത് അതിനപ്പുറത്തോട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും വരാനും പഠിക്കാനും ജീവിതത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാക്കി അതിനെ വളർത്തിയെടുക്കണം എന്നുള്ള. അപ്പം ഞങ്ങളിപ്പം 3 campus ഉണ്ട്. ഞങ്ങൾക്ക് നന്തങ്കോട്, വെൺപാലവട്ടത്ത്, മേനംകുളത്ത്. ഞങ്ങൾ പുതിയ 2 campuses ഈ വർഷം ലോഞ്ച് ചെയ്യുന്നു. 2027 ഞങ്ങളുടെ മെയിൻ ക്യാമ്പസും വരുവാണ്. അവിടെയാണ് 12rd class വരെ പോകാൻ പോകുന്നത്. അപ്പോൾ ആ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ ഫാമിംഗ് ചെയ്യും. അവർക്ക് അവിടെ തന്നെ അഗ്രികൾച്ചറിനുള്ള ഓപ്പർച്യൂണിറ്റി, ഇൻറ്റേൺഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി, ഒരു ഓൾട്ടർനേറ്റ് സിസ്റ്റം ഓഫ് ഫുൾ ബ്ലോൺ സിസ്റ്റം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്, ഫ്രണ്ട് സ്കൂളിൻ്റെ സ്വപ്നം.
ഇത്രയും വലിയൊരു സ്വപ്നമുള്ളൊരു സ്കൂളാണ്. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾക്ക് ചുമ്മാ ഒരു സ്കൂൾ നടത്തുന്ന പോലെ നടത്തി കഴിഞ്ഞാൽ മുന്നോട്ട് ഇപ്പോൾ ഈ അടുത്ത വർഷം വരുമ്പോൾ കാണാം എന്നുള്ള രീതിയിലായിരിക്കത്തില്ല. അതിന് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ്ങും ഒരു ഒരു പ്രോസസ്സൊക്കെ ഉണ്ടാവും. പുതുതായിട്ട് കുറച്ച് സിസ്റ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് മുന്നോട്ട് വളരാൻ വേണ്ടിയിട്ട്?
ഡെഫിനറ്റ്ലി ഏതൊരു സംരംഭം പോലെയും എഡ്യൂക്കേഷനിലുള്ള ഒരു സംരംഭം എന്നുള്ള നിലയിൽ ദിസ് ഇസ് ഓൾസോ അതിനകത്ത് ബിസിനസ്സിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ശമ്പളം കൊടുക്കണം, ലോൺസ് ഉണ്ട്, വാടക കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പം നമുക്കും ഇതിനകത്ത് വരവും ചെലവും ഒക്കെ നോക്കി കണ്ട് പോകണമെങ്കിൽ ഇത് നടത്തി മുന്നോട്ട് വിജയകരമായി ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് കുറേ പ്രോസസ്സസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അക്കാഡമിക് സൈഡിൽ കുറേ പ്രോസസ്സസ് ഉണ്ട്, അത് ഒരു ടീമുണ്ട്. അപ്പോൾ ആ ടീമാണ് കോൺസ്റ്റൻ്റ്ലി ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ആ അക്കാഡമിക് ടീം. അപ്പോൾ അക്കാഡമിക് ടീം റിസർച്ച് ചെയ്യുന്ന ഡേറ്റ നമ്മൾ പഠിക്കുകയും അതിനെ ബേസ് ചെയ്ത് ഓരോ നമ്മുടെ കോർ കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്ത് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അത് ടീച്ചേഴ്സിലേക്ക് കൊടുക്കുകയും അവർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അവരുടെ സൈഡിൽ നിന്ന് ലെസൺ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുകയും ആ ലെസൺ പ്ലാൻസ് അവർ അക്കാഡമിക് ടീമിനെ സബ്മിറ്റ് ചെയ്യും, അവരത് അപ്രൂവ് ചെയ്യും, ആ അപ്രൂവ് ചെയ്തതിനെ ക്ലാസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യും, ആ ക്ലാസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക്സ് നമ്മൾ റെഗുലറായിട്ട് എടുക്കും. അതായത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം ഏറ്റവും ബെസ്റ്റാണെന്ന്. വി ആർ ഇൻ എ ജേണി ഓഫ് ഇൻ പെർസ്യൂട്ട് ഓഫ് എക്സലൻസ് ആണ്. അപ്പം അതിൽ പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, തെറ്റുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അങ്ങനെ മൂന്ന് ബക്കറ്റ് ലിസ്റ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങളും അക്കാഡമിക് സൈഡിൽ. അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ബിറ്റ്വീൻ അക്കാഡമിക് ടീം ആൻഡ് ടീച്ചേഴ്സ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതൊരു ഭയങ്കര റിസർച്ചാണ്, ഇറ്റ്സ് എ ഹ്യൂജ് ടാസ്ക്, ഇറ്റ്സ് ദാറ്റ് ഇസ് വാട്ട് വി ബിലീവ് വിൽ ഹെൽപ്പ് അസ് എക്സൽ. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നമുക്ക് കുറേ പ്രോസസ്സസും സിസ്റ്റംസും ഉണ്ട്. ഞങ്ങൾ ഇപ്പം ഒരു വലിയ ERP ഇംപ്ലിമെൻ്റ് ചെയ്തൊരു സ്കൂളല്ല ഞങ്ങൾ, പക്ഷേ ERP ഇംപ്ലിമെൻറ്റേഷനിലോട്ട് കടക്കുന്ന ഒരു സ്റ്റേജിലുള്ള ഒരു സ്കൂളാണ്. കാര്യം ERP നമുക്കിപ്പം മൂന്ന് ബ്രാഞ്ചായി, 150 കുട്ടികളായി. അപ്പം നമ്മൾ ഒബ്വിയസ്ലി ഒരു സിസ്റ്റം ഡ്രിവൺ ആയിട്ട് ഇനി മുന്നോട്ട് ടെക്നോളജി എയ്ഡഡ് ആയിട്ട് പോയില്ലെങ്കിൽ നമുക്ക് ബാക്ക് എൻഡിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ ഒത്തിരി ചാലഞ്ചസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ് നമ്മൾ തന്നെ ഗ്രൗണ്ട്സപ്പ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള റിസർച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഉള്ള ഒരു റെഡി ടു ടേക്ക് ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു സിസ്റ്റം മേടിക്കണോ, വൈറ്റ് ലേബിൾ ചെയ്തെടുക്കണോ, അതോ നമ്മൾ തന്നെ ബിൽഡ് ചെയ്യണോ എന്നുള്ള പ്രോസസ്സസ് നമ്മൾ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ERP ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഉടനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ബാക്ക് എൻഡിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്, നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ടീമുണ്ട്, അവർക്ക് SOPs ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതിൽ എന്താണ് ഒരാൾ ഇപ്പോൾ ജോയിനിങ് സൈഡിൽ, HR സൈഡിലുള്ള പ്രോസസ്സസ്, അക്കാഡമിക് സൈഡിലുള്ള പ്രോസസ്സസ്, ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സസ്, നമ്മുടെ ബ്രാൻഡ് റിലേറ്റഡ് ആയിട്ട് ബ്രാൻഡ് ഗൈഡ്ലൈൻസ് ഉണ്ട്, ബ്രാൻഡ് ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണ്, നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഒരു ടീമുണ്ട്, അവർക്ക് കുറേ ഗൈഡ്ലൈൻസ് ഉണ്ട്, അവരുമായിട്ടുള്ള റെഗുലർ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫിനാൻസ് ടീമുണ്ട്, നമുക്കൊരു ഔട്ട്സോഴ്സ്ഡ് ഫിനാൻസ് ടീമാണ്, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടങ്ങുന്ന ഒരു അക്കൗണ്ടിങ് ടീമുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള പ്രോസസ്സസ് ഉണ്ട്, എന്തൊക്കെ അപ്രൂവൽ ലെവൽസ്, പല കാര്യങ്ങളും നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള റിപ്പോർട്ട്സ്. അപ്പോൾ അങ്ങനെ ഒരു സ്മോൾ ടു മീഡിയം സൈസ് ഓർഗനൈസേഷന് വേണ്ട എല്ലാ സിസ്റ്റംസും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. ഇപ്പം ഞാനൊരു ബിസിനസ് കൺസൾട്ടൻറ്റും കൂടെയാണ്. എൻ്റെ കരിയറിൽ ഞാൻ തുടങ്ങിയത് ഒരു ബിസിനസ് അനലിസ്റ്റായിട്ടും ഒരു ബിസിനസ് കൺസൾട്ടൻ്റായിട്ടുമായിരുന്നു. ഞാൻ മൾട്ടിനാഷണൽസിൽ വർക്ക് ചെയ്തതൊക്കെ. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഞാൻ മറ്റുള്ള കമ്പനീസിൽ ഇപ്പോഴും കൺസൾട്ടിങ്ങിൽ കൊടുക്കുമ്പം എൻ്റെ സ്കൂളിലും ഞാൻ അത് കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പം നമ്മളൊരു ചെറിയ കമ്പനിയിൽ നിന്നും ഒരു വലിയ കമ്പനിയായി വളരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറണമെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോസസ്സസ് കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചിലപ്പം വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രോസസ്സസ് കണ്ടെത്തണം, മാർക്കറ്റിലുള്ള പ്രാക്ടീസസിനെ കുറിച്ച് പഠിക്കണം, അതിനെ എങ്ങനെ ട്വീക്ക് ചെയ്യണമെന്നും നമ്മുടേതായിട്ടുള്ള പ്രോസസ്സും ബിൽഡ് ചെയ്ത് നമ്മുടെ ഓൺ സിസ്റ്റംസ് കൊണ്ടുവരണം. നമുക്ക് എവിടെയൊക്കെ ടെക്നോളജി വേണം, എവിടെയൊക്കെ ഹ്യൂമൻസ് വേണം, എവിടെയൊക്കെയാണ് പോയിൻറ്സ് ഓഫ് ഇൻ്റർവെൻഷൻസ് എന്ന് മനസ്സിലാക്കി, ഇതൊക്കെ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ ജോലിയാണ്. അപ്പോൾ അങ്ങനെ അത് വളരെ സിസ്റ്റമാറ്റിക്കലി ഡിസിപ്ലിൻഡ് ആയിട്ട് ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിനെ എൻഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും സ്കെയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് പലപ്പോഴും ഒരു സ്കെയിൽഡപ്പ് ആയിട്ടുള്ള ഒരു ബിസിനസ്സും ഒരു വളരെ സ്മോൾ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. അപ്പം ഇപ്പോൾ KFC 1000 ഫ്രാഞ്ചൈസീസ് കൊടുത്ത് ഒരേ ടേസ്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഇസ് ബിക്കോസ് ഓഫ് SOPs. അപ്പം ആ SOP ഇല്ലാതെ നമുക്ക് ഒരിക്കലും അങ്ങനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മളും ആ യാത്രയിലാണ്. വി ആർ നോട്ട് ലുക്കിംഗ് അറ്റ് 1000 ബ്രാഞ്ച്, ബട്ട് ഞങ്ങൾക്ക് ഓരോ ക്യാമ്പസിലും ഉള്ള എക്സ്പീരിയൻസ് യുണീക്ക് ആയിരിക്കണം. എന്നിരുന്നാലും ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റാൻഡേർഡ്സ് പോകാൻ പാടില്ല, ബട്ട് അവിടെ കോമൺ എക്സ്പീരിയൻസ്, ദ സെയിം എക്സ്പീരിയൻസ് കിട്ടണം എന്നുള്ളത് കൊണ്ട്.
അപ്പം ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡും ഉണ്ടാവും. എല്ലാ ബിസിനസ്സിനും മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ ഈ ഒരു ബിസിനസ്സിനെ എങ്ങനെയാണ് ഈ മാർക്കറ്റിംഗ് സൈഡ് ഹാൻഡിൽ ചെയ്യുക?
മാർക്കറ്റിംഗ് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു ആൾട്ടർനേറ്റ് സ്പേസിൽ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ, ഒരു സാധാരണ സ്കൂളല്ല. അപ്പോൾ ആദ്യം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ക്രിയേറ്റിംഗ് അവയർനെസ്. അപ്പോൾ ഞങ്ങൾ ക്യാമ്പയിൻസ് തന്നെ പലതായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അവയർനെസ് ക്യാമ്പയിൻസ് ഉണ്ട്. അപ്പോൾ അവയർനെസ് ക്യാമ്പയിൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പേരൻസിന് എന്താണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണും, ഈ മാറുന്ന കാലഘട്ടത്തിന് നിങ്ങൾ ട്രഡീഷണൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്കിൽസും എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പോലൊരു സ്കൂളിൽ നിന്ന് എക്യുപ്പ് ചെയ്യേണ്ട സ്കിൽസും തമ്മിലുള്ള അഡ്വാൻറ്റേജസിൻ്റെ ഒരു കമ്പാരിസൺ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവയർനെസ് ക്യാമ്പയിൻസ് ഡിസൈൻ ചെയ്യുന്നത്. രണ്ട്, നമ്മൾ ഒബ്വിയസ്ലി വളരെ ലീഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ചെയ്യാറുണ്ട്. കാര്യം നമുക്ക് ആസ് എ ഗ്രോയിങ് സ്കൂൾ നമുക്ക് കൂടുതൽ അഡ്മിഷൻസ് വന്നാലേ നമുക്കും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും നമ്മൾ 15 മുകളിലോട്ട് ഒരു ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കത്തില്ല. ത്രൂ ഔട്ട് ദ ഇയർ നമ്മൾ ഓരോ ഫെസ്റ്റിവൽ അനുസരിച്ച്, നമ്മൾ ഇപ്പം വിദ്യാരംഭം വരുന്ന സമയമാണ്, അപ്പം നമ്മൾ പേരൻസിന് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ സ്കൂളിൻ്റെ വിഷ്വൽസും കുട്ടികൾ പഠിക്കുന്നതിനെക്കുറിച്ചുള്ള വിഷ്വൽസും ഒക്കെ അട്രാക്റ്റീവായിട്ട് അവരുടെ ഇമോഷൻസിനെയും അവരുടെ കീ ഫാക്ടേഴ്സിനെയും ക്യാപ്ചർ ചെയ്യുന്ന എസൻസ് ഉള്ള വീഡിയോസ് നമ്മൾ ഇറക്കാൻ നോക്കും. അതിനെ ബേസ് ചെയ്ത് ലീഡ് ക്യാമ്പയിൻസ് റൺ ചെയ്ത് നമ്മുടെ ബാക്ക് എൻഡിൽ നമുക്കൊരു പാർട്ട്ണറുണ്ട്. ആ പാർട്ട്ണർ നമുക്ക് വേണ്ടി ലീഡ്സ് ഫിൽട്ടർ ചെയ്ത് ക്വാളിഫൈ ചെയ്ത് നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് സെറ്റ് ചെയ്ത് സ്കൂളിൽ കൊണ്ടുവന്ന് സ്കൂളിലൊരു ടൂറും ഡിസ്കഷനും ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ അഡ്മിഷൻസ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കാര്യവും നമ്മൾ നോക്കുന്നത് വി ഷുഡ് ബി ക്രിയേറ്റിംഗ് വിസിബിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നു, രണ്ടാമത്തെ സൈഡിൽ ട്രഡീഷണൽ സ്കൂൾസിൽ പോകുന്ന പേരൻസിനോട് നമ്മൾ കോൺസ്റ്റൻ്റ്ലി ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു സ്കൂളിൽ വിടുന്നത്, ആ സ്കൂളിൽ നിന്ന് നിങ്ങൾ എന്തിനാണോ വിടുന്നത് അത് കിട്ടുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾ എന്തിന് ട്യൂഷന് വിടുന്നു, ഓക്കെ, നിങ്ങളുടെ ട്യൂഷന് വിടുന്നതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ, അവർക്ക് ഫ്രീ പ്ലേ ഇല്ല. അപ്പം ഇന്ന് കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് കളിക്കാൻ സമയമില്ല. അപ്പോൾ അതിന് പേരൻസും ഒരു ഭാഗമാണ് അതിൻ്റെ. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യിപ്പിക്കുക, അപ്പോൾ അവരെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കുക, ഓക്കെ ഇതിനെ മാറണം, എൻ്റെ കുഞ്ഞിന് സമയമില്ല. ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ലായിരുന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ക്യാമ്പയിനിലൂടെ ആയിരിക്കും അവർ ശരിയാണല്ലോ, എൻ്റെ കുഞ്ഞിന് കളിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെ ഞാൻ അവനെ 10 പരിപാടിക്ക് എൻറോൾ ചെയ്തേക്കുക, അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതേപോലെ തന്നെയാണ് നമുക്കൊരു വിസിബിലിറ്റി എല്ലായിടത്തും ഉണ്ടായിരിക്കുക എന്നുള്ളത്.
ഡിജിറ്റൽ
വിസിബിലിറ്റി ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്യാമ്പയിൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റലാണ്. അതൊരു ഞാൻ പറയുന്ന ഒരു 70% നമ്മൾ ഡിജിറ്റൽ സ്പേസിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു 30% നമ്മൾ റോഡ് സൈഡ് ഹോർഡിങ്സ്, ബോർഡ്സ്, ഞങ്ങൾ ലുലുവിൽ ഇവൻറ്റ്, ലുലുവിൽ ചിൽഡ്രൻസ് കാർണിവൽ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ടൈമാണ് അത്രയും വലിയൊരു മെഗാ ഇവൻറ്റ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്കൂളിൽ പ്ലേ ഡേറ്റ്സ് എന്ന് പറഞ്ഞ് മന്ത്ലി വൺസ് കുഞ്ഞുങ്ങൾക്ക്, 2 to 6 years ഉള്ള കുട്ടികൾക്ക് വന്ന് കളിച്ച് ഒരു ഫൺ എക്സ്പീരിയൻസ്, അറ്റ് ദ സെയിം ടൈം പേരൻസിന് നമ്മുടെ സിസ്റ്റം മനസ്സിലാക്കാനുള്ളൊരു ഒരു പ്രോഗ്രാമായിട്ട് നടത്താറുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് സെഷൻസ് നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ, ഹൗ ക്യാൻ വി സ്റ്റാൻഡ് ഔട്ട് ഫ്രം അതർ സ്കൂൾസ് ഇൻ മാർക്കറ്റിംഗ്. ഞങ്ങളുടെ ഒരു ക്യാമ്പയിൻ വളരെ ഹിറ്റായതായിരുന്നു, ദർ ഇസ് നോ ചാക്കോമാഷ് ഇൻ അവർ സ്കൂൾ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ക്യാമ്പയിൻ ഭയങ്കര ഹിറ്റായി. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ എനിക്ക് ഈ മാർക്കറ്റിംഗ് ബ്ലോഗ്സിലും ഗ്രൂപ്പ്സിലും ഒക്കെ ഇതൊരു ചർച്ചയായി മാറി. എനിക്ക് കുറേ പേര് മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു, അത് ക്യാമ്പയിൻ നടത്തിയ അവരെയും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ വി ഓൾവേസ് ട്രൈ ടു ഡു സംതിങ് വെരി ഡിഫറെൻറ്റ് ആൻഡ് ഓൾസോ ഡു വെരി യുണീക്ക് ഇവൻറ്റ്സ് വിച്ച് വിൽ ഗിവ് എൻ ഐഡിയ ഓഫ് വാട്ട് ദ സ്കൂൾ ആൻഡ് ദി മെത്തഡോളജി ഇസ്. അതാണ് നമ്മൾ മാർക്കറ്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആൻഡ് പഴയ പോലെ അല്ല, മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു സ്കൂളിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല.
സ്കൂളിൽ
ഒരു ബിസിനസ്സിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല.
എസ്പെഷ്യലി ഇതുപോലൊരു വേറിട്ട കാറ്റഗറിയിൽ നിൽക്കുന്ന സ്കൂളിന് മാർക്കറ്റിംഗ് ഇല്ലാതെ,
നമ്മുടെ സ്കൂളിനകത്ത് എന്താണ് നടക്കുന്നത് പുറം ലോകം അറിഞ്ഞാൽ മാത്രമേ ഇവർ വരത്തുള്ളൂ. അപ്പോൾ അറിയിക്കാനായിട്ട് ഏറ്റവും വലിയ മാധ്യമം എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയാണ്. ആൻഡ് ആ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മളൊരു കൺസൾട്ടൻറ്റ് കമ്പനിയുണ്ട്. കാര്യം ഞങ്ങൾക്ക് അതിനകത്ത് എക്സ്പെർട്ടീസ് ഇല്ല. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് ടെക്നോപാർക്ക് ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയായിട്ട് ചേർന്നിട്ടാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. സോ മാർക്കറ്റിംഗ് ഈസ് ഡെഫിനറ്റ്ലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ബിസിനസ് ആൻഡ് ഒബ്വിയസ്ലി ഫോർ ദ സ്കൂൾ ഓൾസോ.
ഓക്കെ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തു, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെ പറ്റിയും അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയും, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് സ്കൂള് ബാക്കിയുള്ള സ്കൂളിൽ നിന്നും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്നും അതിൽ മുന്നോട്ടുള്ള വിഷൻ ഇനി 10 വർഷത്തിൽ എന്താകണമെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചറുമാണ് ഇവിടെ നമുക്ക് കിട്ടിയത്.
യെസ്, താങ്ക് യു ജോർജ്. താങ്ക് യു നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ താങ്ക് യു. കാര്യം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ വിളിക്കാനും എനിക്ക് ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ചിലവഴിക്കാനും, ഞങ്ങൾ എന്ത് മാറ്റമാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെയും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ചർച്ച ചെയ്യാനും ഒക്കെ സാധിച്ചാൽ എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ബിഗ് താങ്ക് യു ടു മാത്യു ആൻഡ് തൗഫീഖ്. ആൻഡ് എനിക്ക് ഫ്രണ്ട് സ്കൂൾ മാത്രമല്ല, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഫ്രണ്ട് സ്കൂൾ പോലെയുള്ള പുതിയ സ്കൂളുകൾ കുറേ വരണം. കാര്യം ഒരു മാറ്റം വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ എം ട്രൈങ് ടു ബി പാർട്ട് ഓഫ് എ ചേഞ്ച് ആൻഡ് ഐ വോണ്ട് റെവല്യൂഷണൈസ് ദ വേ ചിൽഡ്രൻ ലേൺ.